കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ നമ്മുടെ പഠനം അവസാനിക്കുകയാണ്.
ഇത്രയും
തീർന്നില്ല.
ഈ സബ്ജക്ട് ഇസ് നോട്ട് ഓവർ.
ഏതാണ്ട് ഒരു തുടക്കമായിട്ടേ ഉള്ള ഞാൻ വിചാരിക്കുന്നത്.
My feeling is that we have just made a beginning.
ഞാൻ ആദ്യ ദിവസം പറഞ്ഞതുപോലെ ഇത് നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് ഞാൻ കരുതുന്നു. എന്നാൽ ഏറ്റവും പ്രയോജനം ഉണ്ടായത് എനിക്കാണ്.
As I told you at the very first meeting, I consider that it must have been profitable for you, but I'm very sure that most profitable to me.
ഞാൻ ഇപ്പോൾ ഇതേക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
I'm still meditating and thinking about it.
അതുകൊണ്ട് നമുക്കൊരു ഒരു ഔട്ട്ലൈൻ കിട്ടാനിടയായി. ഇനി അത് വെച്ചുകൊണ്ട് ബാക്കി നിങ്ങൾ തന്നെ സ്വയമായിട്ട് ചിന്തിക്കുകയും പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യണം.
Maybe what we accomplished was just to get an outline of this study, and based on that you should continue the study, read and meditate.
നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും സാധിക്കുന്നത് നമ്മുടെ കർത്താവിന്റെ മഹത്വം എത്ര വലുതാണെന്ന് മനസ്സിലാക്കുകയാണ്.
When we read and meditate, what is the purpose that is accomplished is to come to understand how great is the glory of our Lord.
ഞാൻ ആദ്യമേ പറഞ്ഞ എല്ലാ വിഷയങ്ങളും നമുക്ക് തീർക്കാൻ പറ്റിയില്ല.
I was not able to complete all the topics that I mentioned.
എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ചില മീറ്റിംഗുകളിൽ ഓരോ വിഷയങ്ങൾ പറയാനിടയായി.
But in other meetings, I was able to touch upon some of those topics.
ഇന്നിവിടെ നടന്ന ആരാധനയിൽ ജയജീവിതവും കുടുംബവും എന്ന വിഷയത്തെക്കുറിച്ച് ലളിതമായ ചില കാര്യങ്ങൾ ചിന്തിച്ചു.
And during the worship meeting, I was able to share Victoria's life and family life.
VBS കുട്ടികൾക്ക് ജയജീവിതവും ആത്മീയ പുരോഗതിയും എന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചു.
And for the VBS children, we thought about Victoria's life and spiritual progress.
അതുപോലെ പ്രധാനമായ ഒന്ന് നാലാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന യേശുക്രിസ്തുവും ജഡധാരണവും എന്നുള്ളതാണ്.
But the most important topic, as mentioned in chapter 4, Jesus Christ and the incarnation.
അത് നമുക്ക് ചിന്തിക്കാനുള്ള സമയമില്ല.
We do not have time to meditate upon
that. നിങ്ങളെ സഹായിക്കാൻ ഒരു മാർഗമുണ്ട്.
But there is a way that I can help you.
കഴിഞ്ഞ വർഷം കുമ്പനാട് കൺവെൻഷനിൽ ശനിയാഴ്ച രാത്രി ഈ വിഷയത്തെ കുറിച്ച് ഞാനൊരു നല്ല ഒരു പഠനം നടത്തിയിട്ടുണ്ട്.
ലാസ്റ്റ് ഇയർ ഇൻ ദ കുംഭനാട് കൺവെൻഷൻ ഓൺ ദ സാറ്റർഡേ ഈവനിങ് ഐ ഹാവ് മെയ്ഡ് എ വെരി ഇലാബറേറ്റ് സ്റ്റഡി ഓൺ ദ പർട്ടിക്കുലർ ടോപ്പിക്.
കർത്താവായ യേശുക്രിസ്തുവിനുള്ള ദൈവത്വവും മനുഷ്യത്വവും അവ തമ്മിലുള്ള യോജിപ്പ് ഈ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു സമഗ്രമായ പഠനമാണത്.
ദ ഡേറ്റി ആൻഡ് ദ ഹ്യൂമാനിറ്റി ആൻഡ് ദ കണക്ഷൻ ബിറ്റ്വീൻ ദീസ് എ വെരി ഡീറ്റെയിൽ സ്റ്റഡി.
അത് യൂട്യൂബിൽ കിടപ്പുണ്ട്.
ഇറ്റ് ഈസ് അവൈലബിൾ ഓൺ ദ യൂട്യൂബ്.
നിങ്ങൾക്ക് അത് കേൾക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും.
ആൻഡ് യു ക്യാൻ ഡൗൺലോഡ് ആൻഡ് ഹിയർ ദാറ്റ്.
ഇനി ഇത് ഇവിടുത്തെ മീറ്റിംഗുകൾ ഓൺലൈനിൽ ചെയ്യുകയാണെങ്കിൽ അതും കൂടെ ചേർത്ത് പറഞ്ഞാലും കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്.
ആൻഡ് ദ മീറ്റിംഗ്സ് ഹിയർ യു ക്യാൻ ആഡ് ഇറ്റ് അലോങ് വിത്ത് ദാറ്റ്.
അങ്ങനെയെങ്കിൽ ഈ വിഷയത്തിന്റെ ഏകദേശം ഒരു പഠനമാകും.
ദെൻ ദാറ്റ് വിൽ ബി എ കംപ്ലീറ്റ് സ്റ്റഡി ഓഫ് അവർ ടോപ്പിക്.
ഇന്നലെ നമ്മൾ ചിന്തിച്ചത് മൂന്നാം അധ്യായമാണ്.
യെസ്റ്റർഡേ വി സ്റ്റഡീഡ് ചാപ്റ്റർ 3.
നമ്മുടെ കർത്താവായ യേശുവിന്റെ മൂന്ന് പ്രത്യക്ഷതകൾ.
The three appearances of our Lord Jesus Christ.
അത് എബ്രായ ലേഖനം 9-ാം അധ്യായവുമായിട്ട് ചേർത്ത് ആണ് നമ്മൾ ചിന്തിച്ചത്.
And we compared it with Hebrews chapter 9.
കർത്താവ് ഒരിക്കൽ പ്രത്യക്ഷനായി.
Once the Lord has appeared.
യുഗാവസാനത്തിൽ പാപങ്ങളെ നീക്കാൻ പ്രത്യക്ഷനായി.
He appeared to remove the sins at the fullness of time.
എന്നാൽ ഇപ്പോൾ നമ്മുടെ കാര്യം പിതാവിന്റെ ഭാഗം അവതരിപ്പിക്കാൻ വേണ്ടി കാര്യസ്ഥനായിട്ട് വക്കീലായിട്ട് അവൻ പിതാവിന്റെ അടുക്കൽ പ്രത്യക്ഷനായിക്കൊണ്ടേയിരിക്കുന്നു.
But today, as an advocate to present a case before the Father, he is continuously appearing before the Father.
അത് അവസാനിക്കും.
And that topic is over.
അവൻ മൂന്നാമത് പ്രത്യക്ഷനാകും.
And thirdly, what we are going to look at is he is going to appear.
അതാണ് ഒന്ന് യോഹന്നാൻ മൂന്നാം അധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിൽ കാണുന്നത്.
That is what we read in 1 John chapter 3 and verse 2.
മൂന്നിന്റെ രണ്ടാം വാക്യം.
1 John chapter 3 and verse 2. Beloved, now we are children of God and it has not appeared as yet what we will be. We know that when he appears, we will be like him because we will see him just as he is.
അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ കാണും.
When he appears, we will be like him.
അതോട് ചേർത്ത് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 27-28 വാക്യങ്ങളും കൂടിയാണ്.
Along with that, let us also read Hebrews chapter 9 verses 27 and 28.
ഇനി കർത്താവ് പ്രത്യക്ഷനാകാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് ഈ രണ്ട് ഭാഗത്തും പറഞ്ഞിട്ടുള്ളത്.
In both these passages mentioning about the Lord going to appear.
പ്രത്യക്ഷനാകും എന്നുള്ള ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വളരെ പ്രത്യേകതയുള്ള ഒരു വാക്കാണ്.
The term used for that he will appear is a very special term.
ഞാൻ ഇന്നലെ പറയണ്ടേ, ഒന്നാമത് കർത്താവ് പാപപരിഹാരത്തിന് വേണ്ടി പ്രത്യക്ഷനായതിന് ഉപയോഗിക്കുന്ന വാക്ക് ഫനേറു, ഒരു നടൻ ജനത്തിനു മുമ്പാകെ വരുന്നത് പോലെ തിരശീല മാറ്റി കാണുന്ന പോലെ നമ്മുടെ കർത്താവ് ഈ ലോകമാകുന്ന സ്റ്റേജിലേക്ക് വന്നു.
The first time when the Lord appeared to atone for our sins, I used the term phanero, referring to an actor who is behind the stage even before the curtain is raised, and when the curtain is raised, he is revealed.
രണ്ടാമത്തെ നമ്മൾ എംഫസൈസ് ചെയ്യുക, നമ്മുടെ കാര്യം പിതാവിന്റെ മുമ്പാകെ പറഞ്ഞ് നമുക്ക് വേണ്ടി അനുകൂലമായിട്ട് പക്ഷപാതം ചെയ്യാൻ അവൻ പിതാവിന്റെ അടുക്കൽ ഇപ്പോൾ പ്രത്യക്ഷനായിക്കൊണ്ടേയിരിക്കുന്നു.
And secondly, the term that I mentioned was translated emphasize in order to present our case before the father. He is continuously emphasizing our case.
മൂന്നാമത് പ്രത്യക്ഷനാകും എന്ന് ഉപയോഗിക്കുന്ന വാക്ക് ഒപ്റ്റമായി എന്നൊരു വാക്കാണ്.
And for the third appearance that he will appear, the term is optima.
Optimo. അതിനോട് ബന്ധപ്പെട്ട് ഇംഗ്ലീഷ് വാക്ക് നിങ്ങൾക്ക് പറയാമല്ലോ.
Yes, so there is a word in English that you can relate to that.
Optics. Kannada.
Optics. So that is related.
നമ്മൾ ഇതിനെ കണ്ണട ഉപയോഗിക്കുന്നത്.
The spectacles that we use.
കണ്ണട മാറ്റി കഴിഞ്ഞാൽ എനിക്ക് ഇത് വായിക്കാൻ പറ്റുന്നില്ല. യോഹന്നാ 3 ഒന്നും വായിക്കാൻ പറ്റുന്നില്ല. 3 ഒന്ന് മാത്രം കാണാം.
If I remove these spectacles, I'm not able to read the John chapter.
എന്നാൽ ഞാൻ ഈ ഒപ്റ്റിക്സ് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ആ സെക്കൻഡ് എനിക്ക് വായിക്കാൻ പറ്റും.
But the moment I put my spectacles, the optics, immediately I'm able to read.
അപ്പൊ കർത്താവ് ഇനി പ്രത്യക്ഷനാകുമെന്ന് പറഞ്ഞ ഇതുപോലെയാണ്.
So this is the same meaning with which it says the Lord will appear.
ഒരു സെക്കൻഡിൽ.
In a second.
നമ്മളുടെ പൗലോസ് പറയുന്ന നൊടിയിടയിൽ എന്ന.
And as Paul says in the twinkling of an eye.
പെട്ടെന്ന് വരും.
Immediately.
അപ്രതീക്ഷിതമായ സമയത്ത് വരും.
Unexpectedly he is going to appear.
അങ്ങനെ അവൻ യാഗപീഠത്തിൽ നിന്ന് ഒന്നാമത് വന്നു.
Firstly he appeared at the altar.
രണ്ടാമത് അതിവിശുദ്ധ സ്ഥലത്ത് പോയി.
Secondly he went to the most holy place.
ഇനി മൂന്നാമത് പ്രത്യക്ഷനാകാൻ പോവുകയാണ്.
And thirdly he is going to appear.
അതേക്കുറിച്ചാണ് ഇബ്രായ ലേഖനത്തിൽ പറഞ്ഞത്.
That is what we read in Hebrews 9.
അവൻ ഒരിക്കൽ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി പ്രത്യക്ഷനായി.
He once appeared for the atonement of sins.
എന്നാൽ ഇനി അവൻ പ്രത്യക്ഷനാകാൻ പോവുകയാണ്.
But he is going to appear once more.
അതാണ് നമ്മുടെ പ്രത്യാശ.
That is our hope.
എന്തിനു വേണ്ടിയാണ് വരുന്നത്?
Why is he coming?
ഇന്നലെ ഞാൻ ഓർപ്പിക്കുകയുണ്ടായി, മഹാപുരോഹിതൻ ആദ്യം യാഗപീഠത്തിൽ വന്ന് യാഗം അർപ്പിച്ച് അതിന്റെ രക്തവുമായിട്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോകുന്നു.
As I reminded you yesterday, the high priest, he goes to the altar and then with the blood he enters into the most holy place.
ഈ രണ്ട് സമയത്തും അദ്ദേഹത്തിന്റെ വിശേഷപ്പെട്ട വസ്ത്രം മാറ്റി വെച്ചിട്ട് ഒരു വെള്ള വസ്ത്രം, ഒരു കോട്ടൺ ഉടുപ്പിട്ടാണ് വരുന്നത്.
And in both these occasions he would remove his priestly garments and he would be wearing only a linen garment.
അത് എന്തിനു വേണ്ടിയാണ്?
What does that show?
അവൻ മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് വന്നു.
He came into this world as a man.
ഇന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ മനുഷ്യനായിട്ട്, ദൈവ മനുഷ്യനായിട്ട് പിതാവിന്റെ അടുക്കൽ.
And today for advocating for us, he is in the presence of the father as man.
ഇനി വരാൻ പോകുന്നതോ?
And how is he going to come up here?
വെള്ളവസ്ത്രം മാറ്റി വെക്കണം.
He will remove his white garments.
അവന് വിശേഷപ്പെട്ട 7 വസ്ത്രങ്ങൾ ധരിക്കണം.
He has to put on the 7 priestly garments.
അങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ,
and when he is coming outside,
അവൻ ജനത്തെ അനുഗ്രഹിക്കുകയാണ്.
He is going to bless the people.
അവരുടെ പ്രശ്നങ്ങൾ എല്ലാം പരിഹരിക്കുകയാണ്.
And he is going to resolve all their troubles.
അപ്പോൾ ആ മഹാപുരോഹിതനെ കാണുമ്പോൾ,
and when they witness this high priest,
അപാരമായ ശോഭയോടെയാണ് കാണാൻ പോകുന്നത്.
They are going to witness him with all his glory.
അതുകൊണ്ടാണ് ഇബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്.
That is why it is mentioned in Hebrews.
ഒരിക്കൽ മനുഷ്യം പിന്നെ ന്യായവിധിയും മനുഷ്യർ നിയമിച്ചാൽ ക്രിസ്തുവും.
That is why the term they use, Christ.
അപ്പോൾ തനിക്കായി കാത്തുനിൽക്കുന്ന രക്ഷയ്ക്കായിട്ട് വരാമോ ക്രിസ്തുവായിട്ടാണ്.
So he is coming unto those who are waiting for his salvation as Christ.
ഒന്നാം അധ്യായം മുതൽ വായിച്ചുകൊണ്ട് യേശു 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 എന്നുള്ള വാക്കാണ്.
When we read from chapter 1 onwards, the term Jesus is used.
എബ്രായരിൽ യേശു എന്നുള്ള വാക്ക് 13 പ്രാവശ്യമാണ് 13 അധ്യായങ്ങളിൽ.
13 times in the 13 chapters of the Hebrews the term Jesus is used.
അതുപോലെ ബെറ്റർ എന്നുള്ള വാക്കും 13 പ്രാവശ്യമുണ്ട്.
And the term better is used 13 times.
അപ്പോൾ മഹാപുരോഹിതനായ അഹരോനേക്കാൾ ശ്രേഷ്ഠനായ യേശു.
Meaning to say the Christ who is greater than Aaron.
ഒരിക്കൽ യേശു മനുഷ്യന്റെ പേരാ യേശുവായിട്ട് വന്നവൻ.
God who came as Jesus.
ജനത്തെ അനുഗ്രഹിക്കാൻ വരുന്നത് എങ്ങനെയാണ്?
How is he going to come to bless the people?
ക്രിസ്തുവായിട്ടാണ്.
He is going to come as Christ.
മഹത്വമുള്ളവനായിട്ടാണ്.
With glory.
തേജസ്കരിക്കപ്പെട്ടവനായിട്ടാണ്.
As the glorified Christ.
ആ മഹാപുരോഹിതൻ വിശേഷ വസ്ത്രം ധരിച്ചു വരുന്നത് പോലെ നമ്മുടെ കർത്താവിന് ക്രിസ്തുവായിട്ട് വെളിപ്പെടാൻ പോകുകയാണ്.
Just like the high priest would come and bless the people with his priestly garments, our Lord is going to come as the Christ.
അപ്പോൾ എബ്രായർ 9:27-28 ആര് വരുന്നു, ആര് പ്രത്യക്ഷനാകും?
So in Hebrews chapter 9:27-28 to the question who will appear, Christ will appear.
ഒന്നാമത്തെ ചോദ്യം അതാണ്.
That is the first question.
രണ്ടാമത്തെ ചോദ്യം,
the second question,
ആർക്ക് വേണ്ടിയാണ് വരുന്നത്?
He is coming for whom?
എന്തിനു വേണ്ടി വരുന്നു?
And what is the purpose of his coming?
എപ്പോൾ വരുന്നു? ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം ഇവിടെയുണ്ട്.
When he is coming, all the answers are found in this passage.
അവൻ എപ്പോഴാണ് വരുന്നത്?
When is he coming?
രണ്ടാമത് പ്രത്യക്ഷനാകും.
We read here he will appear a second
time. അങ്ങനെ വായിച്ചത്.
How do we read that?
രണ്ടാമത് പ്രത്യക്ഷനാകും.
He will appear a second time.
അപ്പോൾ ഒന്നാമത് വന്നതിനു വേണ്ടിയാണ്.
So why did he come the first time?
നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്താൻ.
For propitiation of our sins.
യാഗമായി തീരാൻ.
To be a sacrifice.
മരിക്കാൻ വേണ്ടി.
To die for us.
അവൻ രണ്ടാമത് വരികയാണ്.
But he is coming a second time.
എന്തിനു വേണ്ടിയാണ് രണ്ടാമത് വരുന്നത്?
What is the purpose of his second coming?
പാപം കൂടാതെയാണ് വരുന്നത്.
He is coming without sin.
അപ്പോൾ ആര് വരുന്നു?
Who is coming?
എപ്പോൾ വരുന്നു?
When is he coming?
എങ്ങനെ വരുന്നു?
How is he coming?
പാപം കൂടാതെ പ്രത്യക്ഷനാകും.
He is going to appear the second time without sin.
അപ്പോൾ ഒന്നാമത് വന്നപ്പോൾ കർത്താവിൽ പാപം ഉണ്ടായിരുന്നു.
So the first time when the Lord came, did he have sin?
ഞാൻ എബ്രായർ 9 ലാണ് വായിച്ചത്.
I am reading from Hebrews chapter 9.
അവൻ പാപം കൂടാതെ പ്രത്യക്ഷനാകും.
It is mentioned that he will appear without sin.
അപ്പോൾ ആദ്യം വന്നപ്പോൾ അല്പം പാപം ഉണ്ടായിരുന്നു.
So first time when he appeared, did he have sin?
ഇല്ല.
No.
പാപം കൂടാതെ എന്ന് പറഞ്ഞാൽ,
when it means that he is appearing without sin,
ആദ്യം പാപ സംബന്ധമായിട്ട് വന്നു.
He came for in relation to sin.
പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി വന്നു.
He came to give a remedy for sin.
ഇത് രണ്ടാമത് വരുന്നോ?
But the second time is coming.
പാപപരിഹാരത്തിനല്ല.
Not for atonement of sin.
പാപവുമായി ബന്ധമില്ലാതെയാ.
No relation to sin.
പാപമോചനം വന്നവരെ ചേർക്കാൻ വേണ്ടിയാ.
In order to gather the people who have been delivered from sin.
അപ്പോൾ ക്രിസ്തു വരുന്നു.
Christ is coming.
രണ്ടാമത് വരുന്നു.
He is coming the second time.
പാപം കൂടാതെ വരുന്നു.
He is coming without sin.
മൂന്നാമത്തെ കാര്യം.
And the third matter.
കാത്തു നിൽക്കുന്നവരെ രക്ഷയ്ക്കായി വരുന്നു.
He is coming for the ones who are waiting for the salvation of the ones who are waiting for him.
അപ്പോൾ കർത്താവ് എന്തിനുവേണ്ടിയാ വരുന്നത്?
Why is the Lord coming?
നമ്മുടെ രക്ഷയ്ക്കാ.
He is coming for the salvation.
അപ്പോൾ നമുക്ക് രക്ഷ കിട്ടിയില്ലേ?
So did we not receive salvation?
കിട്ടിയില്ലേ?
Did we not receive the salvation?
രക്ഷ പൂർത്തിയായി കിട്ടിയില്ല.
We have not received the perfection of salvation.
നാം കർത്താവിനെ സ്വീകരിച്ച ആ സമയത്ത് നമ്മുടെ ആത്മാവിന് രക്ഷ കിട്ടി.
When we received the Lord Jesus Christ, our spirits were saved.
ആത്മാവിന് രക്ഷ.
The spirit was saved.
Yeah, spirit was saved. അപ്പോൾ രക്ഷിക്കപ്പെട്ട അന്ന് തുടങ്ങി നമ്മൾ ഇങ്ങനെ ആത്മീയ വളർച്ച പ്രാപിക്കുകയാണ്. അതിനാണ് ദേഹി രക്ഷ എന്ന് പറയുന്നത്.
And from the day of salvation, we are attaining spiritual growth, and that is what is meaning the salvation of the soul.
Spirit salvation, soul salvation.
Two terms, spirit salvation and the soul salvation.
ഇനി കർത്താവ് വരുന്നതോ?
When the Lord is coming again?
നമ്മുടെ ശരീരത്തെ രക്ഷയ്ക്ക് വേണ്ടിയാ.
It is for the salvation of our body.
ഈ ശരീരം ഇപ്പോഴും താഴ്ചയുള്ളതാ.
Even now the body is the fallen state.
പാപമുള്ള ശരീരമാ.
There is sin in the flesh.
രോഗമുള്ള ശരീരമാ.
There is sickness.
എന്നാൽ കർത്താവ് ഇനി വരുമ്പോൾ,
but when the Lord is appearing the next time,
പാപവുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് മാത്രമല്ല,
not only has he no relation to sin,
നമ്മുടെ ശരീരത്തിനും കൂടെ മാറ്റം വരുത്തും.
He is there is a change, transformation to our body.
ഈ ജഡരക്തങ്ങൾ ദൈവരാജ്യം അവകാശമാക്കുകയല്ല.
Because the flesh and blood cannot enter into the kingdom of God.
അപ്പോൾ ഈ ശരീരത്തിൽ തന്നെ ഉണ്ടായി വരുന്ന മറ്റൊരു ആത്മീക ശരീരമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്.
So out of this very body is going to come forth a spiritual body, and that is what we are going to get.
നമ്മുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ പ്രസംഗിക്കുമ്പോഴെല്ലാം പറയാറുള്ള കാര്യം എന്താണ്?
In all the sermons preached at the funeral,
കരഞ്ഞിരിക്കുന്നവരെ നമ്മൾ ആശ്വസിപ്പിക്കും.
We will comfort those who are weeping.
ഇയാൾ മരിച്ചാൽ നഷ്ടമായിട്ടില്ല.
The person who is dead is not lost.
ആള് കർത്താവിന്റെ അടുക്കലുണ്ട്.
He is in the presence of the Lord.
നമ്മൾ അവിടെ ചെന്ന് കാണും.
And we will go there and see him.
ഇതെല്ലാം നമ്മുടെ പ്രത്യാശ.
Is this not our hope?
ഒരുപാട് സംശയങ്ങൾ അതേക്കുറിച്ച് ഉണ്ടെന്ന് എനിക്കറിയാം.
There are so many confusions regarding that.
അവിടെ എങ്ങനെയുള്ള ശരീരത്തോടെയാ പോകുന്നത്?
But with what body will we go into God's presence?
ഈ ശരീരമല്ല ഉയർക്കാൻ പോകുന്നത്.
It is not this body that is going to be resurrected.
എന്നാൽ ഈ ശരീരത്തിൽ തന്നെ ഉണ്ടായി വരുന്ന ഒരു ആത്മീക ശരീരം.
But out of this very body is going to come forth a spiritual body.
പൗലോസ് ഉദാഹരണം 1 കൊരിന്ത്യർ 15 ൽ പറയുന്നത്,
In 1 Corinthians chapter 15 Paul gives an example.
ഒരു കോതമ്പുമണി നിലത്ത് വീഴുന്നു.
Just imagine a kernel of wheat falling to the ground.
കുറച്ച് കഴിയുമ്പോൾ അത് ചാകുന്നു, അതിന്റെ പുറത്തെ ഭാഗമെല്ലാം അഴുകി പോകും.
And after some time the external parts of the seed decays and it dies.
പിന്നീട് അതിനകത്ത് ഒരു ചെടി കിളുത്തു വരും.
And out of that a small sapling will come forth.
നമ്മൾ പയർ, നമുക്ക് ഗോതമ്പ് പോലെ പയർ എന്ന് വിചാരിച്ചു.
ജസ്റ്റ് ഇമാജിൻ, ജസ്റ്റ് ഇൻ അവർ ലാംഗ്വേജ് എ ബീൻ,
ഒരു പയർ വിത്ത് കുഴിച്ചിട്ടു.
ജസ്റ്റ് ഇമാജിൻ വി ഹാവ് പ്ലാന്റഡ് എ ബീൻ, സോൾഡ് ബീൻ,
അതിന്റെ പുറത്തെ തോടെല്ലാം അഴുകി.
ആൻഡ് ഓൾ ദി എക്സ്റ്റേണൽ കവറിങ് ഓഫ് ദ സീഡ് ഇസ് ഡികേ.
കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നോക്കണം, മണ്ണെല്ലാം ഒന്ന് അകത്തി ഒന്ന് കീറി അതിനകത്തോട് ചെറിയ മുളക് എടുത്തു വരും.
ആൻഡ് ദെൻ ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് ഇറ്റ് വിൽ പാർട്ട് ദ സോയിൽ അറൌണ്ട് ഇറ്റ് ആൻഡ് ഔട്ട് ഓഫ് ദാറ്റ് എ ഗ്രീൻ ലിറ്റിൽ സാപ്ലിംഗ് വിൽ കം ഫോർത്ത്.
പിന്നെ ഒരു ചെടിയായിട്ട് അത് വളരും.
ആൻഡ് ദെൻ ഇറ്റ് ഈസ് ഗോയിങ് ടു ഗ്രോ ആസ് എ പ്ലാന്റ്.
അപ്പൊ നമ്മൾ കുഴിച്ചിട്ടതാണോ കിളുത്തത്?
സോ ഇസ് ഇറ്റ് വാട്ട് വി റിയലി സോഡ് ദാറ്റ് കെയിം ഔട്ട് ഓഫ് ദ ഗ്രൗണ്ട്?
കുഴിച്ചിട്ടതാണോ കിളുത്തത്?
വാട്ട് വി സോഡ് ഇസ് ദാറ്റ് വാട്ട് കെയിം ഔട്ട്?
ആണോ അല്ലയോ?
ഇസ് ഇറ്റ് ഓർ നോട്ട്?
കുഴിച്ചിട്ടതല്ല കിളുത്തത്.
ഇറ്റ് ഇസ് നോട്ട് വാട്ട് വി സോഡ് ദാറ്റ് കെയിം ഫോർത്ത്.
അല്ലേ? അപ്പൊ കുഴിച്ചിട്ടതല്ല കെളുത്തത്.
വാട്ട് വി സോഡ് ഇസ് നോട്ട് വാട്ട് കെയിം ഔട്ട്.
പക്ഷെ അതിനകത്തുനിന്ന് കെളുത്ത് വരികയായിരുന്നു.
ബട്ട് ഇറ്റ് കെയിം ഔട്ട് ഓഫ് ദി എസൻസ് ഓഫ് വാട്ട് വി സോഡ്.
അപ്പൊ ഈ ശരീരം മണ്ണിൽ ദ്രവിച്ചാൽ,
സോ ഈവൻ ഇഫ് ദിസ് എർത്ത്ലി ബോഡി ഇസ് ഡീകേഡ്,
ഈ ശരീരം ഇതുപോലെ തന്നെയല്ല ഉയർക്കുന്നത്.
ദി ബോഡി ഇസ് നോട്ട് ഗോയിങ് ടു ബി റേസ്ഡ് അപ്പ് ഇൻ ദ സെയിം ഫോം.
എന്നാൽ ഇതിനകത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു ആത്മീക ശരീരം.
ബട്ട് ഔട്ട് ഓഫ് ദിസ് വിൽ കം ഫോർത്ത് ദി സ്പിരിച്വൽ ബോഡി.
ആ ശരീരത്തിന് സ്ഥലകാല പരിമിതി ഒന്നുമില്ല.
ആൻഡ് ദാറ്റ് ബോഡി ഇസ് നോട്ട് ലിമിറ്റഡ് ബൈ ടൈം ഓർ സ്പേസ്.
എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം.
ഓ ഇറ്റ് കാൻ ജേർണി എനി പ്ലേസ്.
ആഹാരം നിർബന്ധമല്ല.
ആൻഡ് ഫുഡ് ഇസ് നോട്ട് എസൻഷ്യൽ.
വേണമെങ്കിൽ ആഹാരം കഴിക്കാം.
നീഡഡ് വി കാൻ ടേക്ക് ഫുഡ്.
മടച്ചിട്ട മുറിക്കകത്ത് കയറാൻ പറ്റും.
ആൻഡ് എന്റർ ക്ലോസ്ഡ് റൂംസ്.
മാത്രമല്ല അന്യോന്യം തിരിച്ചറിയാൻ കഴിയും.
And not only that, we are able to recognize one another.
പക്ഷേ ഒരു വ്യത്യാസം.
But there is one difference.
ഈ നമുക്ക് തമ്മിലുള്ള അറ്റാച്ച്മെന്റും വികാരവും ഉണ്ടാകുകയില്ല.
But we will not have the emotional attachment between us.
എന്നാൽ ഭർത്താവാണെന്ന് ഭാര്യയ്ക്ക് അറിയാം. പക്ഷേ ഭർത്താവായിട്ട് ബന്ധം ഉണ്ടാകില്ല. ഭാര്യയാണെന്ന് അറിയാം. പക്ഷേ എന്റെ ഭാര്യയായിട്ട് ജീവിച്ചേക്കാന്ന് വിചാരിക്കുകയില്ല.
The spouses will know each other and recognize, but at that point there is no relation as a husband or wife.
ഒരിക്കൽ ഇതേക്കുറിച്ച് ക്ലാസ് എടുത്തപ്പോൾ ഒരാൾ പറഞ്ഞു.
Once when I was taking the class, one brother told me like this.
അവിടെ ചിലപ്പോൾ തിരിച്ചറിയുന്നു.
It is good that we recognize.
പക്ഷെ ഒന്നിച്ച് ജീവിക്കാൻ അനുവദിക്കാതിരിക്കുന്നതല്ല.
But it is better that we are not living again once again.
കാരണം ഇവിടെയും വഴക്കായതിനെ അവിടെ ഞാൻ സൂര്യം തരികയാണ്.
Here also there was only quarrel. There also we don't want quarrel.
തിരിച്ചറിയും.
Now we will recognize.
പക്ഷെ എന്റെ പങ്കാളിയാണെന്ന് ഒരു തോന്നൽ ഉണ്ടാകുകയില്ല.
But we will not have that emotional bond to my spouse.
അങ്ങനെയുള്ള ഒരു ശരീരം.
That is the kind of bond body.
നടക്കാൻ പോകുന്നത്.
What is going to happen?
ഇതൊന്നും കഥയല്ല.
This is not a myth.
ഇത് നടക്കും.
It will happen.
ശരീരത്തിൽ രൂപാന്തരം ഉണ്ടാകും.
There will be transformation to the body.
ഒടുവിൽ പറയുകയാണ്.
And finally it is said.
ആർക്ക് വേണ്ടിയാ വരുന്നത്?
He is coming for whom?
ആർക്ക് വേണ്ടി? എബ്രായർ 9:28.
Hebrews chapter 9.
എല്ലാവർക്കും വേണ്ടിയല്ല.
He is not coming for everyone.
കാത്തു നിൽക്കുന്നവർക്ക് വേണ്ടിയാ.
He is coming for the ones who are eagerly waiting for him.
ആരാ കർത്താവിന്റെ വരവിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നത്?
Who are the people who are eagerly waiting for his coming?
ചിലർ പറയുന്നത് കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അത് മാത്രം നമ്മുടെ ചിന്തയായിരിക്കണം.
Some people are saying that waiting for the Lord means we are always with that thought in our mind.
അപ്പോൾ രക്ഷിക്കപ്പെട്ട എല്ലാവരും കാത്തിരിക്കുന്നവരല്ല.
So all the people who are saved, they are not all waiting.
അതിൽ കുടുംബജീവിതം ആരംഭിച്ചവരാണെങ്കിൽ ഭാര്യ ഒരു ഫെയ്ത്ത് ഹോമിൽ ഇടുക, ഭർത്താവ് വേറെ ഫെയ്ത്ത് ഹോമിൽ പോകുക, പിള്ളേർ എവിടെയെങ്കിലും പോകോളും.
സോ ഇഫ് വി ആർ മാരീഡ്, ദി ബ്രദർ ആൻഡ് ദ വൈഫ് ആൻഡ് ഹസ്ബൻഡ് ഗോ ടു ഫെയ്ത്ത് ഹോംസ് ആൻഡ് ദ ചിൽഡ്രൻ ഇൻ എ ഡിഫറെന്റ് പ്ലേസ്.
കാരണം കുടുംബജീവിതം നമുക്ക് ഈ ആത്മീയ ജീവിതത്തിന് തടസ്സമാണ്.
ബിക്കോസ് ഫാമിലി ലൈഫ് ഈസ് എ ഹിൻഡ്രൻസ് ഫോർ ദ സ്പിരിച്വൽ ലൈഫ്.
അങ്ങനെയാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ രാത്രിയും പോലെ എല്ലാം പ്രാർത്ഥിച്ചും പ്രാർത്ഥിച്ചും പാടുപാടി കാത്തിരുന്നോണ്ട് ജീവിക്കാം.
ഇഫ് ദാറ്റ് ഇസ് ദ വേ ഇറ്റ് ഇസ്, ദെൻ വി കാൻ മോർണിംഗ് ആൻഡ് ഈവനിംഗ് ഓൾവേസ് വെയിറ്റ് ആൻഡ് പ്രേ ഫോർ ദ കമ്മിംഗ് ഓഫ് ദ ലോർഡ്.
അതിന് അവർ പറഞ്ഞ ഭാഗിക ഉൽപ്രാണ പാർഷ്യൽ റാപ്ചർ എന്ന.
ദാറ്റ് ദേർ ഈസ് എ ടേം ഫോർ ദാറ്റ് ഇസ് എ പാർഷ്യൽ റാപ്ചർ.
രക്ഷിക്കപ്പെട്ടവർ കാത്തു നിൽക്കുന്നവർ മാത്രം എടുക്കപ്പെടും.
ദാറ്റ് ഇസ് ദോസ് ഹു ആർ സേവ്ഡ് ആൻഡ് ഈഗർലി വെയിറ്റിംഗ് ഓൾവേസ് ദേ ആർ ദ വൺസ് വിൽ ബി ടേക്കൺ.
അങ്ങനെയാണ് നമ്മുടെ കാര്യം ശരിയാകും.
ഇഫ് ദാറ്റ് ഇസ് സോ, ദെൻ വാട്ട് വിൽ ഹാപ്പൻ ടു അവർ കേസ്?
നമ്മൾ പോകുമോ?
വിൽ വി ഗോ?
ഇവിടെ പറഞ്ഞത് കാത്തു നിൽക്കുന്നവർ എന്ന് പറയുന്നത് മഹാപാപപരിഹാര ദിവസത്തിൽ യഹൂദന്മാർ ലോകത്തിന്റെ ഏത് ഭാഗത്ത് താമസിച്ചാലും അവരെല്ലാവരും ഈ പെരുന്നാളിൽ വന്നിരിക്കണം.
ദി റെഫറൻസ് ഹിയർ ഈസ് ദാറ്റ് ഓൺ ദ ഡേ ഓഫ് അറ്റോൺമെന്റ് ദി ജൂസ് വേർവർ ദേ ആർ സ്കാറ്റേർഡ് ഇൻ ദ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ് ദേ ഓൾ ഹാവ് ടു കം ടു ജെറുസലേം ടു ഒബ്സർവ് ദ ഫീസ്റ്റ്.
അവരെല്ലാം കൂടാരത്തിന്റെ വാതിൽക്കൽ നിൽക്കുക.
ആൻഡ് ദേ ആർ ഓൾ സ്റ്റാൻഡിംഗ് അറ്റ് ദി എൻട്രൻസ് ഓഫ് ദ ടാബനാക്കൽ.
മഹാപുരോഹിതൻ അകത്തോട് പോയിരിക്കുക.
ആൻഡ് ദി ഹൈ പ്രീസ്റ്റ് ഹസ് ഗോൺ ഇൻസൈഡ്.
അവിടെ രക്തം തളിക്കാൻ പോയിരിക്കുക.
ആൻഡ് ഹീസ് ഗോയിങ് ടു സ്പ്രിങ്കിൾ ദ ബ്ലഡ്.
എന്റെ കാര്യം എംഫസൈസ് ചെയ്യാൻ പോയിരിക്കുക.
ഇൻ ഓർഡർ ടു എംഫസൈസ് മൈ കേസ് ബിഫോർ ഗോഡ്.
അത് കഴിഞ്ഞാൽ
ആൻഡ് ആഫ്റ്റർ ദ സർവീസ് ഈസ് ഓവർ
അവന്റെ വെള്ളവസ്ത്രം മാറ്റിവെച്ച്
ഹി വിൽ റിമൂവ് ഹിസ് വൈറ്റ് ലിനൻ ഗാർമെന്റ്.
അവൻ തേജസ്സിന്റെ വസ്ത്രം ധരിക്കും.
ആൻഡ് ഹി വിൽ പുട്ട് ഓൺ ഹിസ് മെജസ്റ്റിക് ഗാർമെന്റ്സ്.
മഹത്വത്തോടെ
ആൻഡ് വിത്ത് ഓൾ ഗ്ലോറി.
തേജസ്സോടെ
ആൻഡ് വിത്ത് ഓൾ മാജസ്റ്റി.
ആ മഹാപുരോഹിതന്റെ വരവിനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക.
ദി പീപ്പിൾ ആർ വെയിറ്റിംഗ് ഔട്ട്സൈഡ് ഫോർ ദി കമ്മിംഗ് ഓഫ് ദ ഹൈ പ്രീസ്റ്റ്.
നമ്മൾ മലയാളത്തിൽ കണ്ണിൽ എണ്ണ ഒഴിച്ച് നോക്കി നിൽക്കുക.
വി ഹാവ് എ സേയിങ് ഇൻ മലയാളം ടു പോർ ഓയിൽ ഇൻ ദ ഐ ആൻഡ് ലുക്ക് ലോങ്ങിംഗ്ലി.
അപ്പോൾ നമ്മൾ കാര്യ ആകാംക്ഷയോടെ നോക്കുകയാണെങ്കിൽ നമ്മൾ കണ്ണടക്കി ഇങ്ങനെ നോക്കിക്കൊണ്ട്
ഈഗർലി വെയിറ്റിംഗ് വി വിൽ നോട്ട് ക്ലോസ് അവർ eyelids, we are expectantly looking for his coming.
അങ്ങനെ ഇരിക്കേ,
and while that is happening,
ഒരു മണിനാദം കേൾക്കാം.
There is the sound of the bell.
മണിയുടെ കിലുക്കം.
The ringing notes of the bell.
മഹാപുരോഹിതന്റെ ആ വിശുദ്ധ കുപ്പായത്തിന്റെ അങ്കിയുടെ അറ്റത്ത് തൂങ്ങി കിടക്കുന്ന ആ സ്വർണം കൊണ്ടുള്ള മാതളവും മണിയും ഇതെല്ലാം കിലുങ്ങുക.
And on the tassels of the garment of the high priest are attached the golden pomegranates and the bells, bells, and he's coming outside.
അപ്പോൾ നോക്കി നിൽക്കുന്നവർക്ക് എന്ത് മനസ്സിലാവും?
And when the onlookers, so what they will understand?
ഞങ്ങൾ എംഫസൈസ് ചെയ്ത മഹാപുരോഹിതൻ മടങ്ങി വരിക.
The high priest who has emphasized a case before God, he is returning.
ആ മണിനാദത്തിന്റെ ശബ്ദം കൂടുതൽ 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 കേൾക്കുമ്പോൾ
ആൻഡ് ആസ് ദി സൗണ്ട് ഓഫ് ദി റിംഗിംഗ് ബെൽ ഡ്രോസ് ക്ലോസർ
അവരുടെ ഹൃദയം പടയുക
ദെയർ ഹാർട്സ് ആർ ട്രെംബ്ലിംഗ്
ഓ മഹാപുരോഹിതൻ വരുന്നു
ഓ ദി ഹൈ പ്രീസ്റ്റ് ഈസ് റിട്ടേൺ
ഞങ്ങളുടെ എല്ലാ പ്രശ്നവും തീർന്നു
ഓൾ അവർ പ്രോബ്ലംസ് ആർ റെമഡീഡ്
നമ്മുടെ മഹാപുരോഹിതനായ കർത്താവ് മടങ്ങി വരാൻ
പോകും. Our high priest the Lord is going to come back.
അവന്റെ മടങ്ങി വരവിന് മണിനാദം മാത്രം കേൾക്കുന്നുണ്ടോ?
Are we listening to the sounds of the bell ringing regarding his coming?
ഉണ്ടോ?
Are we able to listen?
10 വർഷം മുമ്പ് കേട്ടതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ കേൾക്കുന്നില്ലേ?
Are we not able to listen it more clearly than 10 years before?
ഈ മധ്യപൂർവ ദേശം ആ മണിനാദമല്ലേ നമ്മളെ കേൾപ്പിക്കുന്നത്?
Is the Middle East events not reminding us of that ringing of the bell?
ലോക സംഭവങ്ങളെല്ലാം അതല്ലേ പറയുന്നത് മണവാളം വരാറായി മഹാപുരോഹിതൻ വരാറായി.
All the events of the world are calling attention to the fact that the high priest is coming, the bridegroom is coming.
അവൻ എത്രയും വേഗം വരും.
And he is going to come as
soon as മണിനാദമാണ് ഓരോ ചരിത്ര സംഭവവും ഓർക്കണം.
That is why each historical event is the ringing of the bell.
അവന്റെ വരവിനു വേണ്ടി നമുക്ക്
And therefore let us eagerly wait yet again for his coming.
പാപപരിഹാരം എന്ന എല്ലാവർക്കും വേണ്ടി മഹാപുരോഹിതൻ വരുന്നു.
And the high priest on the day of atonement he came for everyone.
അവൻ വന്നാൽ എന്ത് ചെയ്യും?
And when he comes what he will
do? ആ വിശേഷപ്പെട്ട വസ്ത്രത്തോട് കൂടെ.
He will come with his priestly garments.
മഹാപുരോഹിതൻ എന്ത് പറയുമെന്ന് അറിയാമോ?
And you know what the high priest will say?
യഹോവ നിങ്ങളെ അനുഗ്രഹിച്ചു കാക്കുമാറാകട്ടെ.
May the Jehovah bless you and keep you.
യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ.
May the Lord make his face shine upon you and be graceful to you.
യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം തരട്ടെ.
May the Lord lift up his face unto you and grant you peace.
എല്ലാ പ്രശ്നങ്ങളും തീർന്നു.
All the problems are over.
നമ്മുടെ ആ രക്ഷകൻ മടങ്ങി വരാറായി.
Our Savior is going to come back.
ഒരിക്കൽ പ്രത്യക്ഷനായി
once he appeared
inna avan pratyakshan aayikondirikkunnu
today he is appearing
ini avan vega namukku oru pratyakshan aagum
and very soon he will appear
അവന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം.
Let us prepare ourselves for his coming.
നമ്മുടെ കർത്താവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന എല്ലാ വേദഭാഗങ്ങളിലും
in all the portions dealing with the second coming of the Lord
നമ്മുടെ കടപ്പാടുകളെ കുറിച്ചുകൂടെ പറഞ്ഞിട്ടുണ്ട്.
There is a reminder regarding our responsibility.
ഉപദേശം പ്രായോഗിക തലത്തിലേക്ക് നമ്മൾ എത്തിക്കണം.
The doctrine has to be transformed into practical application.
ഞാൻ ഒരു നാലഞ്ച് കാര്യങ്ങൾ പറയാൻ വിശദീകരിക്കുന്നില്ല.
There are four things that I want to say without elaboration.
കുറിച്ചെടുക്കുന്നവർക്ക് വേണ്ടി പറയട്ടെ.
If you want to note down let me mention.
ഒന്നാമതായി
firstly
കർത്താവ് വരുന്നത് കൊണ്ട്
ബിക്കോസ് ദ ലോർഡ് ഈസ് റിട്ടേണിംഗ്
നമ്മുടെ ഹൃദയത്തിന്റെ കലക്കമെല്ലാം മാറണം.
ഓൾ ദി ആങ്സൈറ്റീസ് ഓഫ് അവർ ഹാർട്സ് വിൽ ബി റിമൂവ്ഡ്
യോഹന്നാൻ 14 അധ്യായം ആദ്യത്തെ വാക്യങ്ങൾ
ഇൻ ജോൺ ചാപ്റ്റർ 14 ദ ഫസ്റ്റ് ഫ്യൂ വേഴ്സസ്
നമ്മുടെ ഹൃദയ കലക്കം എന്തുമാകട്ടെ ആ സമയത്തെല്ലാം എന്റെ കർത്താവ് വരാറായി എന്റെ പ്രശ്നങ്ങൾ തീരാറായി എന്ന് നമ്മൾ അറിയണം.
വാട്ട് എവർ ബി ദ തിങ്സ് ദാറ്റ് ആർ ട്രബ്ലിംഗ് അവർ ഹാർട്ട് ദ ഹോപ്പ് ഈസ് ദാറ്റ് അവർ ലോർഡ് ഈസ് ഗോയിങ് ടു കം ആൻഡ് ഓൾ തിങ്സ് ആർ ഗോയിങ് ടു ബി പുട്ട് ടു ആൻ എൻഡ്
രണ്ടാമതായി
സെക്കൻഡ്ലി
കർത്താവ് വരുന്നത് കൊണ്ട്
ബിക്കോസ് ദ ലോർഡ് ഈസ് ഗോയിങ് ടു റിട്ടേൺ
നമ്മൾ നമ്മളെ തന്നെ നിർമ്മലീകരിക്കണം.
വി ഹാവ് ടു പ്യൂരിഫൈ ഔർസെൽവ്സ്
ഒന്ന് യോഹന്നാൻ 3:3
ഇൻ 1 ജോൺ ചാപ്റ്റർ 3:3
മൂന്നാമതായി
ആൻഡ് തേർഡ്ലി
കർത്താവ് വേഗം വരുന്നതുകൊണ്ട്
ബിക്കോസ് ദ ലോർഡ് ഈസ് കമ്മിങ് ക്വിക്ക്
നമ്മൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കണം.
വി ഹാവ് ടു കംഫർട്ട് വൺ അനദർ അദേഴ്സ്
ആശ്വസിപ്പിക്കണം.
വി ഹാവ് ടു കംഫർട്ട് അദേഴ്സ്
1 തെസ്സലോനിക്കർ 4 പതിനാലാമത്തെ വാക്യം
1 തെസ്സലോനിയൻസ് ചാപ്റ്റർ 4:14
നാലാമതായി
ആൻഡ് ഫോർത്ത്ലി
നമ്മുടെ കർത്താവ് വരുന്നത് കൊണ്ട്
ബിക്കോസ് അവർ ലോർഡ് ഈസ് കമ്മിങ് ബാക്ക്
കർത്താവിന്റെ വേലയിൽ നമ്മൾ വർദ്ധിച്ചു വരണം.
വി ഹാവ് ടു അബൗണ്ട് ഇൻ ദ വർക്ക് ഓഫ് ദ ലോർഡ്
കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരണം.
വി ഹാവ് ടു അബൗണ്ട് ഇൻ ദ വർക്ക് ഓഫ് ദ ലോർഡ്
അഞ്ചാമതായി
ആൻഡ് ഫിഫ്ത്ലി
കർത്താവ് വരുന്നത് കൊണ്ട്
ബിക്കോസ് ദ ലോർഡ് ഈസ് റിട്ടേണിംഗ്
നാം ആകാംക്ഷയോടെ കാത്തിരിക്കും.
വി ഹാവ് ടു ഈഗർലി വെയിറ്റ് ഫോർ ഹിസ് കമ്മിങ്
ഫിലിപ്പിയർ 3:20-21
ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3:20-21
ഈ കടപ്പാടുകൾ കുറഞ്ഞ പക്ഷം ഈ അഞ്ച് കടപ്പാടുകളെങ്കിലും കർത്താവിന്റെ വരവിന്റെ ഓർമ്മ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ഉണ്ടാകണം.
ദീസ് അറ്റ്ലീസ്റ്റ് ദീസ് 5 റെസ്പോൺസിബിലിറ്റീസ് വെനെവർ വി റിമെംബർ ദ കമ്മിങ് ഓഫ് ദ ലോർഡ് വി ഷുഡ് കൺസിഡർ ഇൻ അവർ ഹാർട്ട്.
അപ്പോൾ അത്രയും പറഞ്ഞ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുക.
ഐ എം ജസ്റ്റ് കമ്മിങ് ടു ദ എൻഡ് ഓഫ് ദാറ്റ് ഹാവിംഗ് മെൻഷൻഡ് ഓൾ ഓഫ് ദോസ്
ഇനി ആ ഭാഗം അങ്ങ് വിട്ടേക്ക്
ആൻഡ് വി വിൽ കം ഔട്ട് ഓഫ് ദ
ടാസ്ക്. അടുത്ത പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് നമ്മൾ വരിക.
വി ആർ ഗോയിങ് ടു എൻ്റർ ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്
ജയജീവിത രഹസ്യവും പരിശുദ്ധാത്മ അഭിഷേകവും
ദ സീക്രട്ട് ഓഫ് എ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ് ആൻഡ് ദി അനോയിന്റിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്
പരിശുദ്ധാത്മ അഭിഷേകം
ദി അനോയിന്റിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്
വാക്യങ്ങൾ
verses
1 യോഹന്നാൻ 2:20-27
1 ജോൺ ചാപ്റ്റർ 2 verses 20-27
പരിശുദ്ധാത്മ അഭിഷേകം 20-27 വാക്യങ്ങൾ
1 ജോൺ ചാപ്റ്റർ 2 20-27
രണ്ട് വാക്യങ്ങൾ വായിക്കാം. ഇവിടെ ആദ്യമായിട്ട് ഞാനൊരു പരിശുദ്ധാത്മ അഭിഷേകത്തെ കുറിച്ച് 5 തെറ്റിദ്ധാരണകൾ പറയാമെന്ന് വിചാരിക്കുന്നു.
ഫസ്റ്റ് ഐ വാണ്ട് ടു ഡിസ്പെൽ 5 മിസ്അണ്ടർസ്റ്റാൻഡിംഗ്സ് റിഗാർഡിംഗ് ദ അനോയിന്റിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഹോളി വൺ
എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാഭിഷേകത്തെ കുറിച്ച് യാതൊരു നിശ്ചയവുമില്ലാത്ത ആളുകൾ പറഞ്ഞ കാര്യങ്ങളാണ്.
ദീസ് ആർ ഡോക്ട്രിൻസ് റേസ്ഡ് ബൈ പീപ്പിൾ ഹു ഹാവ് നോ അണ്ടർസ്റ്റാൻഡിംഗ് അബൌട്ട് ദ അനോയിന്റിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്.
ഒന്നാമതായിട്ട് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ പറയുമ്പോൾ അതെല്ലാം പര്യായ പദങ്ങളായിട്ട് പറയും.
ദീസ് ആർ ദി സിനനിംസ് ഓഫ് ദ വർക്കിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്
എന്ന് പറഞ്ഞാൽ,
മീനിങ് ടു സേ,
ചില ആളുകളോട് അവർ പറയുന്നത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അതാഭിഷേകം.
Some people say that to receive the Holy Spirit, that is the anointing.
അതുതന്നെയാണ് പരിശുദ്ധാത്മ സ്നാനം.
That itself is the baptism of the Holy Spirit.
അതുതന്നെയാണ് പരിശുദ്ധാത്മ നിറവ്.
That itself is the fullness of the Holy Spirit.
അതുതന്നെയാണ് പരിശുദ്ധാത്മ അച്ചാരം.
That itself is the deposit of the Holy Spirit.
അതുതന്നെയാണ് പരിശുദ്ധാത്മ മുദ്ര.
And that itself is the seal of the Holy Spirit.
അല്ല.
No, these are all not the same.
ഇതെല്ലാം വേറെ വേറെ കാര്യങ്ങളാണ്.
These are all different events.
അപ്പോൾ ഇതെല്ലാം ചക്കുകുരു മാങ്ങയും പോലെ കൂട്ടി കുഴയ്ക്കാൻ പാടില്ല.
These cannot be mixed just like the seeds of the jackfruit and the mango.
ഇതെല്ലാം വേറെ വേറെ വിഷയങ്ങളാണ്.
These are all different topics in themselves.
അപ്പോൾ അഭിഷേകം മറ്റെല്ലാത്തിലും വ്യത്യാസമുള്ളതാണ്.
So anointing is different from all the other experiences.
രണ്ടാമതായിട്ട്,
secondly,
പരിശുദ്ധാത്മാഭിഷേകം കിട്ടണമെങ്കിൽ,
if we have to receive the anointing of the Holy Spirit,
വളരെ വിശുദ്ധിയോടും പ്രാർത്ഥനയോടും കൂടെ കാത്തിരിക്കണം.
We have to wait with the most holiness and prayer.
ഇത് സാധാരണ കേട്ടുവരുന്ന കാര്യമാണ്.
And this is what we commonly hear.
കാത്തിരിപ്പ് യോഗക്കാർ പറയുന്നത് അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്.
Those who are having this watching and praying, they are saying they are waiting for the Holy Spirit.
പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കാൻ മുറിവാക്കിയെങ്കിലും ബൈബിളിൽ ഉണ്ടോ?
Is there even one verse that asks us to wait, watch and pray for the anointing of the Holy Spirit?
ഇല്ല.
There is no verse like that.
കാത്തിരിക്കാൻ കർത്താവ് പറഞ്ഞ ഒരു കാര്യത്തിന് വേണ്ടിയാ.
The Lord asked them to wait for only one thing.
എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കാൻ പറഞ്ഞത്?
What were they asked to wait for?
ഇതിനോടെ കാത്തിരിക്കാൻ പറഞ്ഞു.
What did the Lord ask them to wait?
പറഞ്ഞതനുസരിച്ച് ശിഷ്യന്മാർ കാത്തിരുന്നു.
The disciples waited.
അപ്പൊ എന്തിനു വേണ്ടി കാത്തിരിക്കാനാ പറഞ്ഞേ?
But what were they asked to wait for?
അപ്പോസ്തല പ്രവൃത്തികൾ 1:4 വാക്യം നോക്കാം.
Let us read Acts of the Apostles chapter 1 and verse 4. Gathering them together, he commanded them not to leave Jerusalem but to wait for what the Father had promised, which he said, you heard of from me.
അടുത്തതും കൂടെ.
For John baptized with water, but you will be baptized with the Holy Spirit not many days from now.
അപ്പൊ കർത്താവ് പറഞ്ഞത്, എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് ഒരു കാര്യസ്ഥനെ നിങ്ങൾക്ക് തരും, അത് ഞാൻ പിതാവിനോട് ചോദിക്കും, പിതാവ് തരും.
What the Lord meant was that I am going to send you a comforter who is going to remain with you, and that I will ask of the Father, and he is going to give to you.
പരിശുദ്ധാത്മാവ് വരുന്നവരെ കാത്തിരിക്കണം.
Have we wait till the Holy Spirit is coming?
അപ്പൊ അതുവരെ പരിശുദ്ധാത്മാവ് ഇവിടെ ഇല്ലായിരുന്നു.
So that means, was the Holy Spirit not even there before that?
കർത്താവ് ഇത് പറയുന്നതോടെ പരിശുദ്ധാത്മാവ് ഇവിടെ ഇല്ലായിരുന്നു.
Just like the Lord is saying, does it mean that the Holy Spirit was not there beforehand? Yes or no?
Yes or no? ഉണ്ടായിരുന്നു.
He was there.
പക്ഷേ ഒരു ഒരു ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു.
But there was a slight difference.
ആ വ്യത്യാസം എന്താണെന്ന് യോഹനാൻ തന്നെ പറയുന്നുണ്ട്.
And what is the difference? John himself is saying.
14-ന്റെ 16-ഉം 17-ഉം വാക്യങ്ങൾ.
John chapter 14 verses 16 and
17. ആ വെച്ചു കർത്താവ് പറഞ്ഞ, പിതാവിനോട് ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടത് കിട്ടും.
The Lord said, when I ask the Father for the Holy Spirit, he will come to you to be with you forever.
ഇപ്പോൾ ഒടുവിൽ വായിച്ച ഭാഗം,
but the final verse that we read,
അവൻ നിങ്ങളോടുകൂടെ ഇരിക്കുകയും,
he will abide with you,
he is with you. രണ്ടാമത്തേത്,
and secondly,
അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കും. ഇംഗ്ലീഷ് ബൈബിൾ ഒന്ന് വായിച്ചേ.
ബിക്കോസ് ഹി അബൈഡ്സ് വിത്ത് യു ആൻഡ് വിൽ ബി ഇൻ യു.
വ്യത്യാസം വല്ലതും ഉണ്ടോ?
ഇസ് ദേർ എനി ഡിഫറൻസ്?
ഒന്നുകൂടെ വായിക്കാം, ശ്രദ്ധിച്ച് കേൾക്കണം.
ലെറ്റ് അസ് റീഡ് ഇറ്റ് വൺസ് മോർ.
അവൻ നിങ്ങളോടുകൂടെ ഇരിക്കുകയും നിങ്ങളിൽ വസിക്കുകയും എന്ന് മലയാളം.
ഹി വിൽ ബി വിത്ത് യു ആൻഡ് വിൽ ബി ഇൻ യു, മലയാളം.
ഇത് ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ആണ് ശരി.
ആൻഡ് ഇൻ ഇംഗ്ലീഷ് ഇറ്റ് ഇസ് ദാറ്റ് ബിക്കോസ് ഹി അബൈഡ്സ് വിത്ത് യു ആൻഡ് വിൽ ബി ഇൻ യു.
മനസ്സിലായ വ്യത്യാസം, കാര്യമായ വ്യത്യാസം. മലയാളത്തിൽ ഒരു ചെറിയ പെശക് സംഭവിച്ചു.
There is a small translation error.
നിങ്ങളോട് കൂടെ ഇരിക്കുകയും നിങ്ങളെ വസിക്കുകയും എന്ന് മലയാളം പറയുമ്പോൾ ഇംഗ്ലീഷ് പറയാണ് ഹി ഈസ് വിത്ത് യു ആൻഡ് ഹി വിൽ ബി ഇൻ യു.
The English translation, he is with you and will be in you.
മലയാളം അനുസരിച്ചാണ് രണ്ടും വർത്തമാനകാലമാണ്.
In Malayalam, both are in the present tense. He mentioned.
നിങ്ങളോട് കൂടെയുണ്ട്, നിങ്ങളെ വസിക്കുന്നു.
He is with you and he will be in you.
അങ്ങനെ നിങ്ങളെ വസിക്കുന്ന പിന്നെ എന്തിനാ ആള് വരുന്നത്?
If he is already there, then why has he to come yet again?
ശരിയായ ഇംഗ്ലീഷിലെ പോലെയാണ് വരേണ്ടത്.
The English translation is the correct.
അവൻ നിങ്ങളോട് കൂടെ ഇപ്പോഴുണ്ട്.
He is there with you now.
ഏത് കാലത്ത്?
During which age?
പഴയനിയമകാലത്ത്.
In the Old Testament.
പരിശുദ്ധാത്മാവ് ആളുകളോട് കൂടെ ഉണ്ടായിരുന്നു.
The Holy Spirit was with the people.
ആളുകളുടെ മേൽ വന്നുകൊണ്ടിരുന്നു.
He used to come upon the saints of God.
അവരെ കൊണ്ട് ജോലി ചെയ്യിച്ചിരുന്നു.
And used to accomplish the work of God.
അതുകഴിഞ്ഞ് പരിശുദ്ധാത്മാവ് അവരെ വിട്ടുപോയി.
And after that the Holy Spirit would depart from them.
അപ്പോൾ വരികയും പോവുകയും ചെയ്ത രീതിയാണ് പഴയനിയമകാലത്ത്.
So the Old Testament way was the Holy Spirit would come and go.
എന്നാൽ ആളുകളെ സ്ഥിരമായിട്ട് വസിക്കുന്ന ഒരു പ്രവർത്തനം പഴയനിയമകാലത്ത് ഇല്ലായിരുന്നു.
But this promise of abiding forever with the people, that was not there in the Old Testament.
അപ്പോൾ കർത്താവ് പറഞ്ഞു,
so the Lord is saying,
പരിശുദ്ധാത്മാവ് വരും,
the Holy Spirit will come,
അവൻ എപ്പോഴും നിങ്ങളിലായിരിക്കും, എപ്പോഴും നിങ്ങളോട് ആയിരിക്കും,
and he will be with you forever. So the difference you understand.
അപ്പോൾ നിങ്ങളിൽ എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ നടന്നിട്ടില്ല.
In the Old Testament it's not mentioned in you.
പരിശുദ്ധാത്മാവ് ആളുകളുടെ മേൽ വന്നു, came upon them, ഇങ്ങനെയാണ് വായിക്കുന്നത്.
Yeah, the Holy Spirit came upon them or overshadowed them. That's
what it means.
He came upon them.
അവരുടെ ഉള്ളിൽ വന്നില്ല.
He never came inside the people.
ഈ ഉള്ളിൽ വരുന്ന പ്രവർത്തനം എപ്പോഴാണ് തുടങ്ങിയത്?
When did this event take place?
പരിശുദ്ധാത്മാവ് സ്ഥിരമായി വന്നപ്പോൾ.
When the Holy Spirit came permanently.
അതെന്നാണ്?
When did that happen?
കാത്തിരിക്കാൻ പറഞ്ഞു.
He asked them to wait.
ആളുകൾ കാത്തിരുന്നു.
The disciples waited.
പെന്തക്കോസ്ത് ആളുകൾ കാത്തിരുന്നു.
On the day of Pentecost they waited.
അങ്ങനെ കാത്തിരുന്നപ്പോൾ,
and while they were waiting, the Holy Spirit came into them.
ഞാൻ ഉദാഹരണം നേരത്തെ പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ.
As you remember the example I said earlier.
സൈക്കിളും മോട്ടോർ സൈക്കിളും.
The difference between the cycle and the motorcycle.
പഴയനിയമകാല സൈക്കിൾ പോലെയാ.
The Old Testament is like a cycle.
പരിശുദ്ധാത്മാവ് കൂടെ വന്നു.
The Holy Spirit was with them.
ചവിട്ടിക്കോളാൻ പറഞ്ഞു.
And asked us to pedal.
ലക്ഷ്യത്തിൽ എത്താൻ പറ്റിയില്ല.
And not able to reach the destination.
പരിശുദ്ധാത്മാവ് സ്ഥിരമായി വന്നു കഴിഞ്ഞപ്പോൾ,
but when the Holy Spirit came to reside permanently.
ആളുകളുടെ ഉള്ളിലായി.
He was in the hearts of men.
ഉള്ളിലൊരു മെക്കാനിസം.
And there is a mechanism inside.
ന്യായപ്രമാണം നിറവേറ്റാനുള്ള ശക്തി തരാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്.
The Holy Spirit is inside us to give us the strength to fulfill the demands of the Old Testament.
അപ്പോൾ പരിശുദ്ധാത്മാവ് സ്ഥിരമായി വിശ്വാസികളുടെ ഉള്ളിൽ വരുന്ന ആ കാര്യത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കാൻ പറഞ്ഞു. അങ്ങനെ കാത്തിരുന്നു, പരിശുദ്ധാത്മാവ് വന്നു.
So for the event where the Holy Spirit would permanently come inside of the people, the Lord asked them to wait. They did that and the Holy Spirit came.
അത് അഭിഷേകത്തിന് വേണ്ടിയല്ല.
That is not for anointing.
അതിന് പരിശുദ്ധാത്മാവ് അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കണം എന്ന് പറഞ്ഞാൽ വേദപുസ്തക സംബന്ധിച്ച് യാതൊരു അറിവുമില്ലാത്ത ആളുകൾ എങ്ങനെ പറയും?
So if someone claims that we have to wait for the anointing of the Holy Spirit, there is no relation whatsoever with scripture.
ഇനി മൂന്നാമത്തെ തെറ്റിദ്ധാരണ.
Now the third misunderstanding.
വിശ്വാസികളിൽ അഭിഷേകം ഉള്ളവരും ഇല്ലാത്തവരും ഉണ്ട്.
Among the believers there are people who have the anointing and those who do not have the anointing.
വളരെ വിശുദ്ധമായി ജീവിക്കുന്നവർക്ക് മാത്രമേ അഭിഷേകം ഉള്ളൂ, അല്ലാത്തവർക്ക് അഭിഷേകമില്ല.
Only those who live very holy lives, they have the anointing, others do not have.
അതുകൊണ്ടാണ് ചില ആളുകൾ, നമ്മുടെ ആളുകൾ, പ്രത്യേകിച്ച് സഹോദരിമാരെ കാണുമ്പോൾ ഈ ആഭരണം ഇല്ലാത്തതുകൊണ്ടൊക്കെ ആയിരിക്കും ചോദിക്കാറുണ്ട്, നിങ്ങൾ ഏത് കൂട്ടായ്മല?
So that is why especially when our sister folk, when people say ask them without which gathering do you go to?
അപ്പം പറയും, ഞങ്ങൾ ഈ ബ്രദറൻ സഭയില.
സോ മേബി ദ ആൻസർ ഈസ് വി ആർ ഗോയിങ് ടു ദ ബ്രദറൻ അസംബ്ലി.
അയ്യോ, ബ്രദറൻ സഭയിലാണോ?
ആർ യു ഗോയിങ് ടു ദ ബ്രദറൻ അസംബ്ലി?
അഭിഷേകം കിട്ടിയില്ലല്ലേ.
സോ യു ഹാവ് നോട്ട് റിസീവ്ഡ് ദ അനോയിന്റിംഗ്.
നമ്മൾ വചനം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിലും അഭിഷേകം കിട്ടിയിട്ടുണ്ട്.
Even though whether you study the word or not, we have received the anointing.
അടുത്ത ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് അല്പം ബുദ്ധിമുട്ട് വരും.
And the next question raised, we will face difficulty.
അത് നമ്മുടെ ഇന്നത്തെ പഠനം കഴിയുമ്പോൾ ആ ബുദ്ധിമുട്ട് അങ്ങ് മാറിക്കോളും.
And when after our study, that difficulty will be removed.
അങ്ങനെ അവർ ചോദിക്കാൻ കാരണം,
the reason why those questions are asked,
രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും അഭിഷേകം ഇല്ലെന്നുള്ളതുകൊണ്ടാണ്, എന്ന് അവർ വിചാരിക്കുന്നതുകൊണ്ടാണ്.
Because they consider that all of them who are saved have not yet received the anointing of the Holy
Spirit. ഒരു കാര്യം ഓർക്കണം.
But you have to remember one thing.
2 കൊരിന്ത്യർ 1 അധ്യായം 21 വാക്യം പിന്നെ നമ്മൾ നോക്കും അത്.
2 Corinthians chapter 1 and verse 29.
അവിടെ പൗലോസ് പറയുന്നത്,
there Paul is saying,
ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും
the one thing that joins us with Christ,
he who establishes us
with Christ,
നമ്മെ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തു കഴിഞ്ഞതും ദൈവമല്ലോ.
And it is God who has anointed us.
ആരെ അഭിഷേകം ചെയ്തതായി അവിടെ പറയുന്നത്?
Who is the one who has been anointed? The Corinthian believers.
അവിടെ 50-50 അല്ല.
It is not a 50-50 situation.
100% ആളുകളെയും അഭിഷേകം ചെയ്തു.
100% of the believers were anointed.
കൊരിന്ത്യ വിശ്വാസികൾ എല്ലാവരും നല്ല ആത്മീയ തികവിൽ ജീവിച്ചവരാണോ?
But were all the Corinthian believers living in the perfection of spirituality?
അല്ല.
No.
ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു.
There were so many shortcomings.
എന്നിട്ടും പൗലോസ് പറഞ്ഞു, നിങ്ങളെ എല്ലാം അഭിഷേകം ചെയ്തിട്ടുണ്ട്.
But yet Paul is saying that all of you have been anointed.
അവർ രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും അഭിഷേകമുണ്ട്.
So everybody who is saved have the anointing of the Holy Spirit.
നാലാമത്തെ തെറ്റിദ്ധാരണ.
The fourth misunderstanding.
അഭിഷേകം കിട്ടിയതിൽ ഏകവും പ്രത്യക്ഷമായ ഒരു അടയാളമുണ്ട്.
And there is a express sign regarding those who have received the anointing.
അഭിഷേകം കിട്ടിയാൽ ഉടനെ എന്ത് ചെയ്യും?
If you receive the anointing, what will you immediately do? What is the sign?
അതെന്താ? അന്യഭാഷ പറയും.
You will speak in tongues.
അപ്പോൾ അഭിഷേകം അന്യഭാഷയാണ്, അന്യഭാഷ അഭിഷേകമാണെന്ന് വിചാരിക്കുന്നത്.
So they think that anointing is equal to the speaking in tongue is equal to anointing.
അഭിഷേകവും അന്യഭാഷയുമായി യാതൊരു ബന്ധവുമില്ല.
But there is no relation whatsoever between the anointing and the speaking in tongue.
അന്യഭാഷ ഉണ്ടായിരുന്ന കാലത്ത് ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ,
in the same first century when the speaking in tongue was there,
കൊരിന്ത്യ സഭയിലെ എല്ലാ വിശ്വാസികൾക്കും അഭിഷേകം ഉണ്ടായിരുന്നു.
All of the believers in the Corinthian church, they had anointing.
എന്നാൽ അവരെല്ലാവരും അന്യഭാഷ പറഞ്ഞില്ലെന്ന് തെളിവായ വാക്യമുണ്ട്.
But there is proof from the scripture that not all of them spoke in tongues.
1 Corinthians 12:29-30.
1 Corinthians chapter 12 verses 29 and 30.
Paul is നിങ്ങൾ എല്ലാവരും അപ്പോസ്തലന്മാരാണോ?
Paul is asking, are you all apostles?
അല്ല.
No.
എല്ലാവരും പ്രവാചകന്മാരാണോ?
Are you all prophets?
അല്ല.
No.
എല്ലാവരും വീര്യപ്രവർത്തികൾ ചെയ്യുന്നുണ്ടോ?
All of you are doing miracles?
ഇല്ല.
No.
എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുന്നു?
Do all of you speak in tongues?
ഉത്തരമില്ല.
And there is no answer.
അപ്പോൾ അന്യഭാഷയും അഭിഷേകവുമായി യാതൊരു ബന്ധവുമില്ല.
So there is no relation between anointing and the speaking in tongue.
അഞ്ചാമത്തെ തെറ്റിദ്ധാരണ.
And the fifth misunderstanding.
ഒരിക്കൽ അഭിഷേകം കിട്ടിയാൽ,
if you receive anointing once,
പാപം ചെയ്യുമ്പോൾ അഭിഷേകം നഷ്ടമാകും.
When you sin, that anointing will be lost.
ഇല്ല.
No.
നമ്മൾ അടുത്ത വായിക്കാൻ പോകുന്ന പുറപ്പാട് 40-ാം അധ്യായത്തിൽ,
when we read in Exodus chapter 40,
അഭിഷേകത്തെ കുറിച്ച് പറഞ്ഞു, നിത്യ പൗരോഹിത്യം എന്ന.
And regarding the anointing, it is mentioned that it is an everlasting priesthood.
അപ്പോൾ ഒരിക്കൽ അഭിഷേകം കിട്ടിയാൽ അഭിഷേകം നഷ്ടമാകുന്നതല്ല.
So once the anointing is received, the anointing will not be lost.
ഇനി നമ്മൾ പോസിറ്റീവ് ആയ കാര്യങ്ങളിലേക്ക് വരിക.
Now let us look at the positive aspects.
ഞാൻ ഒരു 8-9 കാര്യങ്ങൾ പറയണമെന്നാണ് വിചാരിച്ചത്.
I just want to list 8 or 9 matters.
സീരിയസ് ആയിട്ടിരിക്കണം, ശ്രദ്ധിച്ചിരിക്കണം.
You have to pay attention.
ഒന്നാമതായി ഞാൻ ചില ചോദ്യങ്ങളുടെ ഉത്തരം പറയാൻ പോകുന്നത്.
Just a question and answers.
ഒന്നാമത്, അഭിഷേകം എന്ന് പറഞ്ഞാൽ എന്താണ്?
Firstly, what is the meaning of anointing?
അഭിഷേകം എന്ന് പറഞ്ഞാൽ എന്താണ്?
The meaning of the term anointing.
അതിന് ഉത്തരം ഒരു വേദഭാഗത്ത് മാത്രമേ പറയുന്നുള്ളൂ.
There is an answer in one verse in the scripture.
പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം,
Exodus chapter 40,
9-15
9-15.
ബൈബിൾ എല്ലാവരും എടുത്ത് നോക്കണേ, വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ്.
Exodus chapter
40. പുറപ്പാട് 40:9-15. മതി. ഈ ഭാഗം വായിച്ചപ്പോൾ ഈ അഭിഷേകത്തോട് ചേർന്ന് വരുന്ന മറ്റൊരു വാക്കുണ്ടല്ലോ.
When we read this portion, there is one term that is closely associated with anointing.
അതാണ് അഭിഷേകം.
That is anointing.
അതെന്താണ്?
What is that?
Oil. അഭിഷേകം ചെയ്ത് നോക്കിയാക്യം
വേഴ്സ് 9.
അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കണം.
They shall be anointed and consecrated.
പത്താം വാക്യത്തിലും അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കണം.
Anointing and consecration.
അഹരോനെ പുത്രന്മാരെയും അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കണം.
Aaron and his sons have to be anointed and consecrated.
അപ്പോൾ അഭിഷേകം എന്ന് പറഞ്ഞാൽ എന്താണ്?
So what is the meaning of anointing?
ലളിതമായ അർത്ഥം.
The simple meaning.
ഈ ബേസിൽ വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ.
It is on this basis that we can proceed with the study.
അഭിഷേകം സമം
anointing equals
വിശുദ്ധീകരണം,
consecration.
വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
What is the meaning of consecration or
separation?
A separation, sanctification. Yeah.
വിശുദ്ധീകരിക്കണം.
What is the meaning of sanctification?
ലളിതമായ അർത്ഥം, ലളിതം.
The simple meaning.
Set apart.
To set apart.
വേർതിരിക്കുക.
To set apart.
അപ്പോൾ വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന കാര്യമല്ല.
So sanctification does not have the meaning to bring to a state of sinlessness.
അഹരോനെ പുത്രന്മാരെയും അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കണം.
Aaron and his sons anointed and they should be sanctified. അതിനുമുമ്പ്
പറയാണ്,
and before that it's mentioned,
സമാഗമന കൂടാരത്തിലെ ഉപകരണങ്ങളൊക്കെയും അഭിഷേകതൈലം ഉപയോഗിച്ച് അഭിഷേകം ചെയ്ത് വിശുദ്ധീകരിക്കണം.
And all the utensils in the tabernacle have to be anointed with the anointing oil.
സകല ഉപകരണങ്ങളുമേലും അഭിഷേകതൈലം തളിക്കുമ്പോൾ അത് വിശുദ്ധമാകും.
And when all the utensils are sprinkled with the anointing oil, they are anointed and consecrated.
യാഗപീഠത്തിൽ തൈലം തളിക്കുമ്പോൾ യാഗപീഠം വിശുദ്ധം.
When the altar is consecrated with the oil, it becomes holy.
പിച്ചളത്തൊട്ടിയിൽ അഭിഷേകം ചെയ്യുമ്പോൾ അത് വിശുദ്ധം.
On the bronze basin when it is consecrated, it is holy.
അതിന്റെ അർത്ഥം എന്താ?
What is the meaning of that?
ഈ യാഗപീഠത്തെ അഭിഷേകം ചെയ്താൽ പിന്നെ ഒരു പാപവും ചെയ്യില്ലെന്നാണോ?
If the altar is consecrated, it means there is no sin anymore.
ആണോ?
Is that the meaning?
അല്ല.
That is not the meaning.
പിന്നെ എന്താ?
Then what does it mean?
ദൈവത്തിന്റെ കാര്യത്തിന് വേണ്ടി മാറ്റുക.
It has been separated for God.
അപ്പോൾ ഈ ഉപകരണങ്ങളെല്ലാം മനുഷ്യർ ഉപയോഗിക്കാൻ പാടില്ല, ദൈവത്തിന് വേണ്ടിയുള്ളതാണ്.
All of these utensils not to be used by men, but it's for God.
അങ്ങനെയാണെങ്കിൽ അഹരോനെയും പുത്രന്മാരെയും അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞാലോ?
So what is the meaning when it says Aaron and his sons have to be consecrated?
എന്താ അർത്ഥം?
What does that mean?
Come on. അവരെ ദൈവത്തിന് വേണ്ടി മാറ്റണം.
They have to be consecrated, separated for God.
പിന്നെ അവർ കച്ചവടം ചെയ്യാൻ പോകണ്ട.
They should not go for doing other business.
കൃഷി ചെയ്യാൻ പോകണ്ട.
They don't have to go for farming.
അവർ ദൈവത്തിന്റെ വകയാ.
They belong to God.
അപ്പോൾ അഭിഷേകം സമം ദൈവത്തിന് വേണ്ടി വേർതിരിക്കുക.
So anointing equals separated for God.
ഇനി പുതിയ നിയമത്തിലേക്ക് വരാം.
Let us come to the New Testament.
നമ്മൾ ആരാ?
Who are we?
നമുക്ക് എന്തുണ്ട്?
What do we have?
നമുക്ക് അഭിഷേകമുണ്ട്.
We have anointing.
അതിന്റെ വിശദീകരണങ്ങൾ പിന്നെ നമുക്ക് നോക്കാം.
We look at the elaboration later on.
അപ്പോൾ ഈ അഭിഷേകം കിട്ടുന്നത് നമ്മൾ ആരാ?
So because we have received the anointing, who are we?
ആരാ? ആരാ മോനെ? വിശുദ്ധരാ.
We are holy.
നമ്മൾ വിശുദ്ധരാണോ?
Are we holy?
ഒരു ഇക്കിളി ഉണ്ട് കേൾക്കുമ്പോ അല്ലേ? എന്നെയാണോ ശ്രീന്റെ എന്ന് വിളിക്കുന്നത്?
We feel a little embarrassed.
ഒന്നു കൊരിന്ത്യർ ഒന്നാം അധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിൽ കൊരിന്ത്യ വിശ്വാസികളെ കുറിച്ച് പറയുമ്പോൾ മാത്രമല്ല അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കും കൂടി എഴുതിയിരിക്കുക.
In 1 Corinthians chapter 1 and verse 2, Paul is saying, it is written to all the saints who have been sanctified in Christ Jesus, saints by calling.
അവർ രക്ഷിക്കപ്പെട്ട എല്ലാവരും സ്ഥാനീയമായി വിശുദ്ധരാ.
So all the saved children of God positionally they are holy.
പിന്നെ ദിവസം തോറും നമ്മളെ വിശുദ്ധീകരിക്കണം, അത് മറ്റൊരു കാര്യം.
And on a day to day basis we have to sanctify, that is a different matter.
എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട സമയത്ത്
meaning on the day we are saved,
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ദൈവത്തിന് വേണ്ടി വേർതിരിച്ചു.
The Holy Spirit has separated us unto God.
പിശാചിനെ ദൈവത്തിലേക്ക് മാറ്റി.
From the side of the devil he has moved us to the side of God.
പാപത്തിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വേർതിരിച്ചു.
From sin to holiness.
ഈ ലോകത്തിൽ നിന്ന് ദൈവസഭയിലേക്ക് വേർതിരിച്ചു.
From the world to the church of God.
ന്യായവിധിയിൽ നിന്ന് ശിക്ഷാവിധി ഇല്ലാത്തടത്തേക്ക് വേർതിരിഞ്ഞു.
From judgment to salvation, from freedom from judgment.
നമ്മൾ എങ്ങനെ വേർതിരിഞ്ഞു?
How have we been separated?
അഭിഷേകത്താൽ.
By anointing.
അപ്പോൾ അഭിഷേകം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി വേർതിരിക്കുക, സമർപ്പിക്കുക എന്നാണ് അർത്ഥം.
So anointing means to be separated unto God, to be consecrated for God.
അല്ലാതെ അഭിഷേകം കിട്ടിയാൽ ഉടനെ ഇങ്ങനെ കരണ്ട് ഇടത്തെ കൈയ്യ കൂടെ കയറി വന്ന് ചങ്ങയിലും കൂടെ വലത്തെ കൈ ഇറങ്ങി പോകുന്നല്ല അഭിഷേകം.
So anointing does not have the effect of electric current passing from the left hand through our heart and into the right hand.
അഭിഷേകം കിട്ടിയാൽ ഉടനെ ഏതാണ്ടൊക്കെ വിളിച്ചു പറയുന്നല്ല അഭിഷേകം.
It is not when he receive anointing he will speak some kind of a gibberish.
അപ്പോൾ അഭിഷേകം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി നമ്മളെ പരിശുദ്ധാത്മാവ് വേർതിരിക്കുന്ന കാര്യം.
Anointing simply means that the Holy Spirit is separating us unto God.
ഈ രണ്ടാമത്തെ ചോദ്യം.
And the second question.
എന്തിനു വേണ്ടി അഭിഷേകം ചെയ്യുന്നത്?
Why are we anointed?
എന്തിനു വേണ്ടിയാണ്?
Why are we anointed?
ഉത്തരം ശുശ്രൂഷയ്ക്കായി വേർതിരിക്കണം.
We are anointed for service, for ministry.
അത് 15-ാമത്തെ വാക്യത്തിൽ 14-ാമത്തെ വാക്യത്തിലുണ്ട്.
That is there in verse 14.
അവന്റെ പുത്രന്മാരെ വരുത്തി അങ്കി ധരിപ്പിച്ച് എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അഭിഷേകം ചെയ്യണം.
They have to be anointed that they may do a priestly ministry.
അപ്പോൾ അഭിഷേകം സമം വേർതിരിക്കുക.
So anointing means separation.
അഭിഷേകത്തിന്റെ ഉദ്ദേശം ശുശ്രൂഷ ചെയ്യണം.
The purpose of anointing ministry.
അപ്പൊ ദൈവത്തെ സേവിക്കണം.
We have to serve God.
നമ്മളെല്ലാവരും ദൈവത്തെ സേവിക്കുന്നവരാണ്.
We are all people who serve God.
ചില ആൾ പൂർണ്ണ സമയം സേവിക്കുന്നവരാണ്.
Some people are fully full time serving.
മറ്റുള്ളവർ ജോലിയോടുകൂടെ ശുശ്രൂഷിക്കുന്നവരാണ്.
Others are serving God along with their secular jobs.
അപ്പോൾ ആത്യന്തികമായി നമ്മളെല്ലാവരും ദൈവത്തെ ശുശ്രൂഷിക്കുന്നവരാണ്.
But ultimately we are all here to serve God.
അതുകൊണ്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു.
That is why we worship God.
അപ്പോൾ നമുക്ക് അഭിഷേകം കിട്ടിയതുകൊണ്ട്,
so because we have received the anointing,
നാം ദൈവത്തെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നു.
We are ministering before unto God.
ഈ രണ്ട് കാര്യം മനസ്സിലായല്ലോ.
So these two things are clear.
വ്യക്തമാണോ? അഭിഷേകം എന്താണ്, എന്തിനാണ്?
What is anointing, what is it for?
മൂന്നാമത്തെ ചോദ്യം.
And the third question.
എപ്പോഴാണ് അഭിഷേകം?
When is anointing?
Sorry, ആരെയാണ് അഭിഷേകം? അത് കഴിഞ്ഞിട്ട് വേണം വരാം.
Yeah, before that there is a question, who are the ones who are anointed?
അഭിഷേകം ആർക്കാണ് കിട്ടിയിരുന്നത്?
Anointing is meant for whom?
പഴയ നിയമത്തിൽ മൂന്ന് കൂട്ടത്തിലുള്ള ആളുകളെയാണ് അഭിഷേകം ചെയ്തിരുന്നത്.
ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ് ദേർ വർ ത്രീ ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ഹൂ വർ അനോയിന്റഡ്.
ഒന്ന് പുരോഹിതന്മാർ,
വൺ ഇസ് ദി പ്രീസ്റ്റ്.
നമ്മളിപ്പോൾ അത് കണ്ടു. പ്രമാണം 40 അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ.
ഇൻ എക്സോഡസ് ചാപ്റ്റർ 40 വി സോ ദാറ്റ് ദി പ്രീസ്റ്റ്സ് ആർ അനോയിന്റഡ്.
രണ്ടാമത്,
സെക്കൻഡ്ലി,
ഒന്ന് രാജാക്കന്മാർ 19:15-16. ഒന്ന് രാജാക്കന്മാർ 19:15-16.
വൺ കിങ്സ് ചാപ്റ്റർ 19:15 and 16. ഓക്കേ, വൺ കിങ്സ് ചാപ്റ്റർ 19:15-16.
അവിടെ രണ്ടു കൂട്ടം ആളുകളെ അഭിഷേകം ചെയ്യാൻ ഏലിയാവിനോട് പറയുന്നുണ്ട്.
There are two groups of people who are requested to be anointed and by Elijah.
ഒന്ന് യേഹുവിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യണം.
One is to anoint Jehu as king.
രണ്ടാമത് എലീശയെ പ്രവാചകനായി അഭിഷേകം ചെയ്യണം.
And secondly, Elisha has to be anointed as the prophet.
അപ്പോൾ വേറെ ഭാഗങ്ങൾ നോക്കിയാൽ രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും തൈലം ഉപയോഗിച്ച് അഭിഷേകം ചെയ്തു വന്നിരുന്നു.
So we see that kings and prophets they were anointed with the anointing oil.
അപ്പോൾ ആർക്കാണ് അഭിഷേകം വേണ്ടത്?
So who needs anointing?
ദൈവത്തിന് വേണ്ടി വേർതിരിയുക, ദൈവിക ശുശ്രൂഷയ്ക്കായിട്ട് വേർതിരിയുക. മൂന്ന് കൂട്ടം ആളുകൾ.
Separated for God, separated for ministry, three groups of people.
പുരോഹിതന്മാര്,
there are the priests.
രാജാക്കന്മാര്,
there are the kings.
പ്രവാചകന്മാർ,
and the prophets.
അപ്പോൾ അവരെ ഔദ്യോഗിക സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരുന്ന കാര്യമാണ് അഭിഷേകം.
So anointing is a means by which they are ordained for their official ministry.
നിങ്ങൾ ജോലിക്ക് ഇവിടെ വന്നു.
You are coming here for work.
നിങ്ങൾക്ക് ജോലി കിട്ടി.
You have received the job.
എങ്ങനെ ജോലി കിട്ടിയത്?
How did you receive the job?
ജോലി കിട്ടിയതിന് ഉറപ്പെന്തായിരുന്നു?
What is the proof that you have received a job? Simply walk into an office and sitting on a chair does not mean you have a job.
പിന്നെ എങ്ങനെ ജോലി കിട്ടിയത് ഉറപ്പാക്കിയത്?
So what is the proof that you have a job?
ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടി.
There is an appointment order.
അപ്പോൾ ശുശ്രൂഷയ്ക്കായിട്ടൊരു അപ്പോയിന്റ്മെന്റ് ഓർഡർ ആണ് അഭിഷേകം.
So anointing is an appointment order for ministry.
പുരോഹിതന്മാര്, രാജാക്കന്മാര്, പ്രവാചകന്മാര്.
For the priests, the prophets and the king.
ഇനി പുതിയ നിയമത്തിലേക്ക് വരാം.
Let us come to the New Testament.
പുതിയ നിയമത്തിൽ ആരാണ് പുരോഹിതന്മാര്?
In the New Testament, who are the priests?
ആരാണ് പ്രവാചകന്മാര്?
Who are the prophets?
ആരാണ് രാജാക്കന്മാര്?
Who are the kings?
1 പത്രോസ് 2:5 വാക്യങ്ങൾ.
1 Peter 2:5-9.
വായിക്കണ്ട, ഞാൻ പറഞ്ഞു പോകാം, സമയം പോയതുകൊണ്ട് വേഗം പറഞ്ഞു പോകാം.
I will just mention it as I
5-ാം വാക്യത്തിൽ പറയുന്നത്,
in verse 5,
ആത്മീയ യാഗം കഴിക്കേണ്ടതിന് വിശുദ്ധ പുരോഹിത വർഗമായി നമ്മളെ ആക്കിയിരിക്കുന്നു.
To offer up spiritual sacrifices, we have been made a holy priesthood.
ഇനി 9-ാമത്തെ വാക്യത്തിൽ,
when we come to verse 9,
വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ,
in order that we proclaim the excellencies of the one who called us,
തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗമാണ്.
You are a chosen race, a royal priesthood.
അപ്പോൾ ഈ രണ്ട് വാക്യങ്ങളിൽ,
so these two verses,
നമ്മൾ പുരോഹിതന്മാരാണ്.
We are priests.
പുരുഷന്മാരും സ്ത്രീകളും പുരോഹിതന്മാരാണ്.
Even sisters are priests.
വെളിപ്പാട് 1:6 പറയുന്നുണ്ട്.
In Revelation chapter 1 it says,
നമ്മെ ദൈവത്തിന്റെ രാജ്യവും പുരോഹിതന്മാരുമാക്കി.
God has made us a kingdom and a priest.
അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന പുതിയ നിയമ പുരോഹിതന്മാർ എന്ന് പറഞ്ഞാൽ വിശ്വാസികളിൽ ഒരു കൂട്ടം ആളുകളല്ല, രക്ഷിക്കപ്പെട്ട എല്ലാവരും പുരോഹിതന്മാരാണ്.
So in the New Testament, the New Testament priests are not a group of people, but all the people who worship God, they are all priests.
രണ്ടാമത്,
secondly,
അവർ സ്ഥാനീയമായ പ്രവാചകന്മാരല്ല.
They are not positionally prophets.
ഒന്നാം നൂറ്റാണ്ടിൽ മാത്രമാണ് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഉണ്ടായിരുന്നത്.
Only in the first century there were apostles and prophets.
ഇന്ന് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഇല്ല.
Today we do not have apostles or prophets.
Ephesians 2:20 പറയുന്നുണ്ട്.
Ephesians chapter 2 verse 20 it says,
അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സഭയുടെ അടിസ്ഥാനപ്പണി ചെയ്തവരാ.
The apostles and the prophets, they are the foundation of the church.
പ്രവാചകന്മാരുടെ ജോലി,
so the work of the prophet,
ദൈവവചനം അറിയിക്കുന്നതായിരുന്നു.
Was to proclaim the word of God.
പുതിയത്തിലേക്ക് വരുമ്പോഴോ,
when we come to the New Testament,
വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കേണ്ടവരാണെന്ന്.
It is to proclaim the glories of the one who has excellencies of the one who has called us.
அப்ப ഒന്ന്, നമ്മൾ ദൈവത്തെ ആരാധിക്കണം.
One, we have to worship God.
രണ്ട്, നാം ദൈവത്തിന്റെ വചനം പ്രചരിപ്പിക്കണം.
Second, we have to propagate the message of God.
ഇതാരുടെ ജോലിയാ?
It is for whom?
പുതിയ നിയമ വിശ്വാസികളുടെ ജോലിയാ.
It is the work of the New Testament believer.
എല്ലാവർക്കും പ്രസംഗിക്കാൻ കഴിയില്ല.
Everyone does not have the gift of preaching.
എല്ലാവരെയും പ്രസംഗിക്കാൻ വിളിച്ചിട്ടുമില്ല.
And not everyone is called for preaching.
പക്ഷേ ദൈവവചനം അറിയിക്കുന്ന കാര്യത്തിൽ,
but in order to make known the word of God,
നേരിട്ട് പ്രസംഗിക്കാം.
You can directly preach.
പിറകിൽ നിന്ന് സഹായിക്കാം.
You can help from the backstage.
പ്രസംഗിക്കുന്നവരെ പണം കൊടുത്ത് സഹായിക്കാം.
You can help them financially.
അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
You can pray for them.
ലഹരികൾ വിതരണം ചെയ്യാം.
You can give tracts.
അങ്ങനെ കർത്താവിന്റെ വേല വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ അനേക മാർഗങ്ങളുണ്ട്.
There are so many means where which we can proclaim the excellencies of the one who called us.
മൂന്നാമതായി,
and thirdly,
നമ്മൾ രാജാക്കന്മാരാണോ?
Are we kings?
ഇത് രാജാക്കന്മാരല്ല.
We are not kings.
നമ്മുടെ രാജാക്കന്മാരാകും.
But we will become kings.
വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്.
We read in Revelation chapter 5.
അവർ ഭൂമിയിൽ രാജാക്കന്മാരാകും. ഇംഗ്ലീഷിൽ അങ്ങനെ രാജാക്കന്മാരാകും.
They will reign as kings on the earth.
നമ്മുടെ കർത്താവ് രാജാവായിട്ട് ഭൂമിയിൽ വരുമ്പോൾ.
When the Lord is coming back as a king.
1000 ആണ്ട് വാഴ്ചയിൽ.
During the millennial reign.
ദൈവസഭയിലെ വിശ്വാസികൾ.
The believers in the church of God.
അവനോട് കൂടെ ന്യായാസനങ്ങളിൽ ഇരുന്ന് ലോകത്തെ ന്യായം വിധിക്കും.
They will sit along with him and judge the nations.
ഇന്ന് ലോകത്തിലെ വെറും പുഴുക്കളായി നമ്മൾ ലോകം കാണും.
Today the world is seeing us as mere worms.
ഇവിടെ ഉന്നതന്മാരെ രാജാക്കന്മാരുണ്ട്.
There are great kings in this world today.
എന്ന രാജാദി രാജാവായ നമ്മുടെ രക്ഷകൻ യെരുശലേമിൽ രാജാവായി വരും.
But when our savior the king of kings comes to reign in Jerusalem.
ഇന്ന് ലോകത്തിന് വേണ്ടാത്ത വിടക്കുകളായ നാം അവനോടുകൂടെ രാജാക്കന്മാരായി വാഴും.
We who are the refuse of the world whom no one needs will reign along with him.
എന്തുകൊണ്ട്?
Why?
നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നു.
Because we have been anointed.
ആരെ അഭിഷേകം ചെയ്യും?
Who will be anointed? The New Testament believers will be anointed. We are the anointed ones. And the fifth important matter. This is very important. How is the anointing done? How was the anointing done?
രണ്ട് വാക്യങ്ങൾ അത്യാവശ്യം വായിക്കണം.
Two verses we have to refer to essentially.
പുറപ്പാട് 29:7.
Exodus chapter 29 and verse 7.
അത് തന്നെയാണ് ലേവി 8:12 ഒരെണ്ണം വായിച്ചാൽ മതി.
Leviticus 8:12 it's also the same.
പുറപ്പാട് 29:7.
Exodus 29:7 then you shall take the anointing oil and pour it on his head and anoint him.
21-ാമത്തെ വാക്യം കൂടി വായിക്കാം.
And verse 21 also then you shall take some of the blood that is on the altar and some of the anointing oil and sprinkle it on Aaron and on his garments and on his sons.
ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു, ആരുടെ തലയിൽ അഭിഷേകത്തിൽ ഒഴിക്കേണ്ടത്?
ദി അനോയിന്റിംഗ് ഓയിൽ ഹാസ് ടു ബി പോർഡ് ഓൺ ഹൂസ് ഹെഡ്?
മഹാപുരോഹിതനുണ്ട്.
ദേർ ഈസ് ദ ഹൈ പ്രീസ്റ്റ്.
പുരോഹിതന്മാരും ഉണ്ട്.
ആൻഡ് ദേർ ആർ പ്രീസ്റ്റ്സ് ഓൾസോ.
ആരുടെ തലയിലെ തൈലം ഒഴിക്കേണ്ടത്?
ബട്ട് ദി അനോയിന്റിംഗ് ഓയിൽ ടു ബി പോർഡ് ഓൺ ഹൂസ് ഹെഡ്?
രണ്ട് കൂട്ടരുടെ തലയിൽ ഒഴിക്കണോ?
Should it be poured on both these groups?
രണ്ടുപേർക്ക് അഭിഷേകം വേണം.
Both of them need anointing.
പക്ഷേ ഒരാളുടെ തലയിൽ മാത്രമേ തൈലം ഒഴിക്കാൻ പാടുള്ളൂ.
But the anointing oil to be poured only on one person's head.
ഏഴാം വാക്യത്തിൽ.
That is in verse 7.
അഹരോന്റെ തലയിൽ മാത്രം തൈലം ഒഴിക്കണം.
Only on the head of Aaron shall the anointing oil be poured.
അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാരെ തലയിൽ ഒഴിക്കാൻ പാടില്ല.
Not to be poured on the priests who are the sons of Aaron.
അവരുടെ ശരീരത്തിന്മേൽ മതി.
But it's only on their body that's needed.
ഇതിലൂടെ എന്താ നമ്മൾ പഠിക്കുന്നത്?
What do we learn from this?
133-ാം സങ്കീർത്തനം ഒന്ന് വായിക്കാം.
Read Psalms 133.
വളരെ പരിചയമുള്ളതാണല്ലോ.
വെരി ഫെമിലിയർ സാം.
മാത്രം മതി മതി. ഇവിടെ അഹരോന്റെ തലയിൽ തൈലം ഒഴിക്കുന്ന കാര്യം പറഞ്ഞിരിക്കുകയാണ്.
Here the context is the pouring of the precious anointing oil on the head of Aaron.
മഹാപുരോഹിതനായ അഹരോന്റെ തലയിൽ തൈലം ഒഴിക്കണം.
So the anointing oil on the head of the high priest Aaron.
ആ തലയിൽ ഒഴിച്ചാൽ,
and being poured on the head,
അതിനെ നമ്മൾ എണ്ണ പോകുന്ന പോലെയല്ല.
It is not just like we pour oil.
അതിനെ തലയിൽ ഒഴുകും.
It will flow from the hair.
എവിടേക്ക് വരും?
Up to where?
താടിയിലേക്ക് വരും.
It will come to the hair.
ആ താടിയുടെ പ്രത്യേകത എന്താ?
To the beard.
നീണ്ടു കിടക്കുന്ന താടി.
And the beard is the elongated beard.
ബസലിന്റെ താടി പോലെയല്ല.
It is not
അറ്റപ്പറ്റയുള്ള താടി, നീണ്ടു കിടക്കുക.
Yeah, it is the long beard of the high priest.
ആ തലയിൽ നിങ്ങൾ താടിയിലൂടെ ഒഴുകി.
And it will flow along the beard.
ശരീരത്തിലെ എല്ലാ ഭാഗത്തോടും ഒഴുകി വന്ന്.
And it flows along the body.
വസ്ത്രത്തിന്റെ വിളുമ്പ് വരെ വരിക.
And it is coming to the hem of the garment.
മനസ്സിലായല്ലോ?
You see that?
തലയിൽ
on the head,
താഴോട്ട് ഒഴുകി.
And flowing downwards.
താടിയിലൂടെ.
And along the beard.
വസ്ത്രത്തിന്റെ വിളുമ്പ് വരെ.
Up to the hem of the garment.
അപ്പോൾ തലയിൽ അഭിഷേകം കിട്ടിയാൽ എവിടെയൊക്കെ അഭിഷേകം ഉണ്ട്?
So if you receive the anointing on the head, up to where does the anointing extend to? Received.
കൈകൾ കൊണ്ട്.
It is there on the hand.
ഉടലിനുണ്ട്.
It is there on the body.
കാലുകൾ കൊണ്ട്.
It is all there on the leg.
ശരീരത്തിന് മുഴുവൻ അഭിഷേകം ഉണ്ട്.
It is there anointing for the full body.
മനസ്സിലായല്ലോ?
You understand that?
അങ്ങനെ തല ഏതാലാരാ?
Who is the head?
തലയാരാ?
Who is the head?
നമ്മുടെ കർത്താവ്.
Our Lord Jesus Christ.
ആ തലയുടെ ശരീരം ഏതാ?
And which is the body of that head?
ശരീരമായ സഭ.
It is the church is the body.
എഫേസ്യർ 1-ാം അധ്യായം.
Ephesians chapter 1.
20-21 വാക്യങ്ങൾ.
Verses 20-21.
എഫേസ്യർ 1-ന്റെ 20-21.
Ephesians chapter 1 verses 20-21.
നമ്മുടെ കർത്താവായ യേശുവിനെ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലെത്തി സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും മീതെയുള്ള നാമം നൽകി പിതാവിന്റെ വലതുഭാഗത്ത് അവനെ ഇരുത്തി സഭ എന്ന ശരീരത്തിന്റെ തലയുമാക്കി.
Which he brought about in Christ, raised him dead and seated him in the right hand and made him the head of the church.
അങ്ങനെ കർത്താവിനെ തലയാക്കി.
and he made Christ the head.
അവൻ അഭിഷേകം കിട്ടി.
And he has received the anointing.
ആ അഭിഷേകം
and that anointing
ശരീരത്തെ ശരീരമായ സഭയുടെ എല്ലാ അവയവങ്ങൾക്കും ഉണ്ട്.
And it is there on all the members of the body.
അപ്പൊ തനിപ്പെട്ട നിലയിൽ ഓരോ അവയവത്തിനും അഭിഷേകം ആവശ്യമില്ല.
So individually each and every member of the body does not need anointing.
തലയ്ക്ക് അഭിഷേകം ഉണ്ടെങ്കിൽ ശരീരത്തിനുണ്ട്.
If there is anointing on the head, then the body also has received anointing.
ഇനി ഈ അഭിഷേക തൈലം പരിശുദ്ധാത്മാവിന്റെ നിഴലാ.
And the anointing oil is a shadow of the Holy Spirit.
പരിശുദ്ധാത്മാവിന് പല നിഴലുകളുണ്ട്.
There are so many shadows for the Holy Spirit.
പരിശുദ്ധാത്മാവ് പ്രാവ് രൂപത്തിൽ കർത്താവിന്റെ മേൽ വന്നു.
The Holy Spirit came in the form of a dove and rested upon the Lord.
പരിശുദ്ധാത്മാവിനെ മഞ്ഞിനോട് ഉപമിച്ചിട്ടുണ്ട്.
The Holy Spirit is likened to dew.
പരിശുദ്ധാത്മാവിനെ കാറ്റിനോട് ഉപമിച്ചിട്ടുണ്ട്.
The Holy Spirit likened to the wind.
പരിശുദ്ധാത്മാവിനെ തീയോട് ഉപമിച്ചിട്ടുണ്ട്.
Likened to the fire.
അതുപോലെ ഒരു ഒരു സാദൃശ്യമാണ് തൈലം.
So it is such a symbol, the oil.
പഴയ നിയമത്തിൽ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തപ്പോൾ,
in the Old Testament while the anointing was with oil,
അതിലൂടെ അവരെ ശുശ്രൂഷയ്ക്ക് അവരെ വേർതിരിച്ചു.
While they were separated for the ministry through that.
പുതിയ നിയമത്തിലോ,
in the New Testament,
അതിന്റെ പൊരുളായ
the truth of that,
പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ലഭിക്കുന്നു.
Receiving the anointing of the Holy Spirit.
ആ അഭിഷേകം ആർക്കാ കിട്ടിയത്?
And who has received that anointing?
തലയായ കർത്താവിന്.
Received by the head, which is Christ.
അതോടെ ശരീരമായ സഭയ്ക്ക് മുഴുവൻ.
And therefore the body of the church has received it.
കർത്താവിന് അഭിഷേകം കിട്ടിയോ?
Did the Lord receive the anointing?
ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? ക്ലിയർ ആണോ? ക്രിസ്തു എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ എന്താ?
What is the meaning of the term Christ?
അഭിഷിക്തൻ.
It means anointed one.
അവനെ അഭിഷേകം ചെയ്തു.
He was anointed.
ബൈബിളിൽ തെളിവല്ലോ ഉണ്ടോ?
Is there any proof in the Bible?
Apostle Paul till 10:38
Acts of the Apostles chapter 10:38 10:38
നസറായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു.
How God anointed him with the Holy Spirit and with power.
അപ്പോൾ കർത്താവായ യേശു അഭിഷേകം ചെയ്യപ്പെട്ടു.
So our Lord has been anointed.
ലൂക്കോസ് 4:18
In Luke chapter 4
18th വാക്യം
and verse 18
അവിടെ കർത്താവ് സിനഗോഗിൽ നിന്നുകൊണ്ട് വചനം വായിക്കുകയാണ്.
There the Lord is reading the scrolls in the synagogue.
ആ വാക്യം വായിക്കാം. കർത്താവ് തന്നെ പറഞ്ഞ പ്രസ്താവനയാണത് വായിക്കാം. 4:18 ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവ് അല്ലെങ്കിൽ ദൈവം എന്നെ അഭിഷേകം ചെയ്തു.
God has anointed me to preach the gospel to the poor.
പത്രോസ് പറഞ്ഞു കർത്താവിനെ അഭിഷേകം ചെയ്തു.
Peter also claims the Lord has anointed.
കർത്താവ് തന്നെ പറയുന്നു എന്നെ അഭിഷേകം ചെയ്തു.
The Lord himself claims he is anointed.
ഈ അഭിഷേകം എപ്പോഴാണ് നടന്നത്?
When did this anointing happen?
കർത്താവിന്റെ പരിശുദ്ധ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ.
Before the public ministry of the Lord.
അവൻ സ്നാനമേറ്റു.
He received the baptism.
വെള്ളത്തിൽ നിന്ന് കയറി.
And he came out of the water.
ഉടനെ പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ അവന്റെ തലമേൽ വന്നു.
And the Holy Spirit like a dove came upon his head.
അങ്ങനെ അവനെ അഭിഷേകം ചെയ്തു.
And that was the sign of his anointing.
പരിശുദ്ധാത്മാവ് അവനെ പരിശുദ്ധ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ചു.
And the Holy Spirit separated him for the public ministry.
അങ്ങനെ അഭിഷേകം അവന് കിട്ടിയതുകൊണ്ട്.
And because he received the anointing.
ആ തലയാകുന്ന ക്രിസ്തുവിന് ലഭിച്ച അഭിഷേകം.
The head Christ having received the anointing.
ശരീരമായ സഭയുടെ എല്ലാ അവയവങ്ങൾക്കും ഉണ്ട്.
It flowed onto the body which is the church for all the members.
പ്രത്യേകിച്ച് കാത്തിരുന്ന് അഭിഷേകം പ്രാപിക്കേണ്ട ആവശ്യമില്ല.
No need to specially wait to receive the anointing.
അപ്പോൾ കർത്താവിന് അഭിഷേകം ഉണ്ടോ?
Because there is anointing for the Lord.
സഭയിലെ എല്ലാ രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും അഭിഷേകം.
Every saved child of God, member of the church is anointed.
ഈ സാദൃശ്യം മനസ്സിലായോ?
You have understood this parable. This similarity.
ഇല്ല ഒന്നുകൂടെ പറയും.
Otherwise I will repeat it.
കുഴപ്പമില്ല. കുഴപ്പമില്ലാത്ത ലോകത്തിൽ കുഴപ്പമില്ലാത്ത ചില ആളുകൾ ഉണ്ടല്ലോ. അടുത്തത് അഭിഷേകം എപ്പോഴാണ് കിട്ടിയത്?
When did they receive the anointing?
പഴയ പുരോഹിതന്മാര് പുരോഹിത ജോലിയിലേക്ക് പ്രവേശിക്കാൻ ഒരു പ്രായപരിധി പറഞ്ഞിട്ടുണ്ട്.
In the Old Testament, there is a designated age when the priest can enter into the ministry.
അതൊരു സമർപ്പണമാണ്.
That is a submission.
എത്രാമത്തെ വയസ്സിലാണ് പുരോഹിതന്മാര്, ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞതാ, എത്രാമത്തെ വയസ്സിലാണ് പുരോഹിതന്മാർ അഭിഷേകം ചെയ്യപ്പെടുന്നത്?
How old were they when they received the anointing for the ministry?
പട്ടാളത്തിൽ ചേരാൻ 20th വയസ്സ്.
In order to join the military, age is 20.
പുരോഹിതന്മാരാകാൻ.
And in order to become a priest,
25. 5 വർഷം പ്രൊബേഷണറി പീരീഡ്.
And 5 years is a probationary training period.
അപ്പോൾ 25th വയസ്സിൽ.
And when they are 25 years old,
അവരെ അഭിഷേകം ചെയ്യുക.
They are anointed.
അന്ന് അവർ സമർപ്പിക്കുക.
And on that day they are submitting.
അന്ന് അവരെ ദൈവത്തിനായി വേർതിരിക്കുക.
And they are separated unto the Lord.
അപ്പോൾ ഒരിക്കൽ 25th വയസ്സിൽ ഒരു അഭിഷേകം കിട്ടിയ പിന്നെ അഭിഷേകം കിട്ടണ്ട.
After receiving the anointing on the 25th year, no need for further anointing.
മനസ്സിലായല്ലോ?
That is clear.
അങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരാം.
Well, let us come to the New Testament.
നമ്മൾ എപ്പോഴാണ് അഭിഷേകം ചെയ്തത്?
When were we anointed?
മൂന്ന് വാക്യങ്ങൾ പ്രധാനമായിട്ടുണ്ട്.
3 verses very importantly.
ആ വാക്യങ്ങൾ വേഗത്തിൽ വായിക്കണേ.
Very quickly you have to read those verses.
2 Corinthians 1:21.
2 Corinthians chapter 1 and verse 21.
വേറൊരാൾ ഒന്ന് ഒന്ന് യോഹൻ നമ്മൾ വായിച്ച യോഹന ഒന്ന് യോഹനാൻ രണ്ടിന് 20-27 മൂന്ന് സ്ഥലങ്ങളിൽ മാത്രമേ വിശ്വാസികൾ ഗ്രഹിക്കുന്ന പരിശുദ്ധാത്മ അഭിഷേകത്തെ കുറിച്ച് പറയുന്നുള്ളൂ. ആ റെഫറൻസ് എങ്കിലും കാണാതെ പഠിക്കണം. നൗ ഹി ഹു എസ്റ്റാബ്ലിഷസ് അസ് നമ്മെ ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും ഏത് ടെൻസിലാണ് അവനെ പറഞ്ഞിരിക്കുന്നത്? പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ. ഹി ഹു എസ്റ്റാബ്ലിഷസ് ഏത് ടെൻസ് ആയിരിക്കും? പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ എസ്റ്റാബ്ലിഷസ്. ഹി തേർഡ് പേഴ്സൺ സിംഗുലർ ആയതുകൊണ്ട് യെസ് വന്നു എസ്റ്റാബ്ലിഷസ്. ഏത് കാലമാ? ഗ്രാമറും പഠിപ്പിക്കണോ ഇനി? എസ്റ്റാബ്ലിഷസ്
പ്രസന്റ് ടെൻസ്.
പ്രസന്റ് ടെൻസ് simple present ആണ്. establishes,
yeah, that is mentioned in the simple present. He establishes us in
Christ. അപ്പോൾ നമ്മളെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുക.
So he is establishing us.
ദൈവം നമ്മളെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുക.
The Lord is establishing us.
വഴുവഴുപ്പുള്ള ലോകത്തിൽ,
in a slippery world,
തെറ്റിപ്പോകാതെ,
in order that we might not go astray,
നമ്മളെ ഉറപ്പിക്കുക.
He is establishing us.
ആരാ ചെയ്യുന്നത്?
Who is doing that?
മൂപ്പന്മാരാണോ?
Is it the elders?
സുശേഷന്മാരാണോ?
Is it the evangelist?
ദൈവം.
It is God.
ദൈവം നമ്മെ ഉറപ്പിക്കുന്നു.
God is the one who is
establishing.
He is establishing us.
നമ്മുടെ അവസാനം വരെ നമ്മളെ ഉറപ്പിക്കും.
Till our very end he is establishing.
ഇന്ന് ഉറപ്പിക്കുകയാണെങ്കിൽ,
if he is establishing us today,
അഭിഷേകം കിട്ടിയായിരുന്നു.
Have you received the anointing?
അത് ഏത് ടെൻസിലാണ് മോനെ?
In what tense is it mentioned?
He who establishes us and anointed.
He who establishes us and anointed.
Anointed ഏത് ടെൻസ് ആണ്?
Anointed the tense.
ഭൂതകാലത്തിലാണ്.
1 John 2:27 all of these are mentioned in the past.
ഇത് എഴുതിയ പുതിയ നിയമം എഴുതിയ ഗ്രീക്ക് ഭാഷയിൽ വെറും പാസ്റ്റ് ടെൻസ് അല്ല.
In the Greek language, they have a past tense, a special past tense called the aorist past. I will give you an example. I am inhaling and exhaling, breathing. I inhaled and exhaled. What does that mean?
അമ്മയുടെ വയറ്റിൽ പുറത്തോട്ട് ഒന്ന് ശ്വാസോച്ഛാസം ചെയ്തു.
When I came out of the womb of my mother, the first time I exhaled and inhaled.
പിന്നെ ചോദിച്ചില്ലെന്നാണോ? I breathed once.
It means I breathed once. After that,
ഇപ്പോഴും still continuing.
Still I am breathing.
അത് എയർസ്റ്റിന് ഒരു ഉദാഹരണം.
That is an example of
ഭൂതകാലത്തിൽ പൂർണ്ണമായി നിറവേറി.
So the perfect completion in the past.
വർത്തമാനകാലം മുഴുവൻ തുടരുന്നതാണ് എയർസ്റ്റ് എന്ന് പറയുന്നത്.
But perpetually continuing even in the present tense.
അത് വെറും ഒരു past tense അല്ല.
That is not a simple past.
ഞാൻ പറഞ്ഞ ഉദാഹരണം മനസ്സിലായോ?
I hope the example is clear.
അപ്പോൾ anointed എന്നുള്ള വാക്ക്,
so the term anointed,
ഭൂതകാലത്തിൽ നടന്നു.
It happened in the past.
നമ്മൾ ദൈവത്തിനെ സമർപ്പിച്ചപ്പോൾ,
when we submitted unto the Lord.
നാം രക്ഷിക്കപ്പെട്ടപ്പോൾ,
when we were saved.
പരിശുദ്ധാത്മാവ് നമ്മെ അഭിഷേകം ചെയ്തു.
The Holy Spirit anointed us.
നമ്മെ വേർതിരിച്ചു.
We were separated unto God.
ജീവിതകാലം മുഴുവനും അഭിഷേകം തുടരുന്നു.
And perpetually that anointing is continuing.
അത് എക്കാലും അഭിഷേകം ഉണ്ടായിരിക്കും.
And that is an everlasting anointment.
ഇനി 7th കാര്യം.
The 7th.
എത്ര കാലത്തേക്കായിരുന്നു അഭിഷേകം?
For how long is the anointing?
പുറപ്പാട് 40 വാചകം നിത്യ പൗരോഹിത്യം.
Yeah, we read it in Exodus 40. It is an everlasting anointment.
എന്നേക്കുമുള്ള അഭിഷേകം.
It is a eternal anointing.
അടുത്തത്.
Secondly.
എട്ടാമത്തെ കാര്യം.
The 8thly.
പരിശുദ്ധാത്മാഭിഷേകം എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിൽ എന്താണ്?
വാട്ട് ഈസ് ദ റെലവൻസ് ഓർ ദ മീനിങ് ഓഫ് ദി അനോയിന്റിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ്?
പഴയ നിയമത്തിലെ അർത്ഥം എന്താണെന്ന് നമ്മൾ കണ്ടു.
വി ഓൾറെഡി സോ ദ മീനിങ് ഇൻ ദ ഓൾഡ് ടെസ്റ്റമെന്റ്.
തൈലത്താൽ വേർതിരിക്കുക.
അനോയിന്റിംഗ് ഓയിൽ ആൻഡ് സെപ്പറേറ്റഡ് ഫോർ മിനിസ്ട്രി.
ഇനി പുതിയ നിയമത്തിലെ അർത്ഥം എന്താണ്?
വാട്ട് ഈസ് ദ മീനിങ് ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ്?
ഇതാണ് ഏറ്റവും പ്രധാനമായ കാര്യം.
ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് മാറ്റർ.
ദാറ്റ് ഒരു വാക്യം വായിക്കണം.
ലെറ്റ് അസ് റീഡ് എ വേഴ്സ് ഫോർ ദാറ്റ്.
എല്ലാവരും ഒന്ന് യോഹന്നാൻ 2:27 വാക്യം ഒന്ന് ബൈബിൾ തുറന്ന് നോക്കിയേ.
1 John 2:27
ഏറ്റവും പ്രധാനപ്പെട്ടതാണ്.
As for you, the anointing which you received from him abides in you, and you have no need for anyone to teach you, but as his anointing teaches you about all things and is true and is not a lie, and just as it has taught you, you abide in him.
അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു.
The anointing which you received from him abides in you.
വേറെ ആരും നിങ്ങളെ ഉപദേശിക്കാൻ ആവശ്യമില്ല.
Nobody else has to teach you.
എന്നാൽ ആത്മീയമായ കാര്യങ്ങൾ നിങ്ങളെ ഉപദേശിക്കാൻ വേറെ ആരും വേണ്ട.
Nobody else is needed to teach you spiritual things.
ദൈവത്തിന്റെ അഭിഷേകം തന്നെ നിങ്ങളെ ഉപദേശിക്കും.
The anointing of God itself will teach you.
എന്ന് പറഞ്ഞാൽ അഭിഷേകം എന്താ?
സോ വാട്ട് ഇസ് ദ മീനിംഗ് ഓഫ് അനോയിന്റിംഗ്?
അഭിഷേകത്തിന് പഠിപ്പിക്കാൻ കഴിവുണ്ടെന്നാ.
ദി അനോയിന്റിംഗ് ഈസ് വൺ ഹൂ ഈസ് ഏബിൾ ടു ടീച്ച്.
സകലവും പഠിപ്പിക്കാൻ കഴിയുന്ന എന്തോ ആരോ അതാണ് അഭിഷേകം.
ദ വൺ ഓർ വാട്ടെവർ ഹൂ ഈസ് ഏബിൾ ടു ടീച്ച് എവരിതിങ് ദാറ്റ് ഈസ് ദ ഹോൾ
അഭിഷേകം നമ്മൾ വസിക്കുന്നെന്നാ.
ആൻഡ് ദാറ്റ് അനോയിന്റിംഗ് ഈസ് ഡ്വെല്ലിംഗ് ഇൻ അസ്.
അങ്ങനെയാണ് ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജോലി ആരുടേതാ?
സോ ഹൂസ് ജോബ് ഈസ് ടു ടീച്ച്?
യോഹന്നാൻ 14-ന്റെ
John's Gospel chapter 14
26th വാക്യം.
Verse 26.
ദൈവമക്കളായ നമ്മെ ആത്മീയമായ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ്?
Who is the one, children of God, teaching spiritual things?
വാക്യം തെറ്റിപ്പോയല്ലോ. അതന്നെയാ. He will teach you all things. കർത്താവിനെ പരിശുദ്ധാത്മാവ് വരും. ഞാൻ പിതാവിനോട് ചോദിച്ചു, പരിശുദ്ധാത്മാവിനെ അയക്കും, അവൻ വന്നാൽ നിങ്ങളെ സകലവും ഉപദേശിക്കും.
I will ask of the father will send him in my name, he will teach you all things.
അതേ യോഹന്നാൻ ലേഖനത്തിൽ 1 യോഹന്നാൻ 2:27 പറയുകയാണ്, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ ഉണ്ട്, ആ അഭിഷേകം നിങ്ങളെ ഉപദേശിക്കും, വേറെ ആരും ഉപദേശിക്കണ്ട.
And the same John in 1 John chapter 2 and 27 he says the same anointing will teach you, no one else is needed to teach you.
അങ്ങനെയാണെങ്കിൽ അഭിഷേകം ആരാ?
So that means anointing is who?
ആരാ? പരിശുദ്ധാത്മാവ് താൻ തന്നെയാണ് നമ്മുടെ അഭിഷേകം.
The meaning is that the anointing is the Holy Spirit himself.
പഴയനിയമത്തിലെ തൈലത്തിന്റെ പോലുള്ള പരിശുദ്ധാത്മാവ്.
The antitype of the Old Testament type of oil is the Holy Spirit.
നാം രക്ഷിക്കപ്പെട്ടപ്പോൾ ഈ ആത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് അയച്ചു.
When we were saved, the Holy Spirit was sent to dwell in our hearts.
ആ പരിശുദ്ധാത്മാവ് നമ്മെ ദൈവത്തിലേക്ക് വേർതിരിച്ചു.
That Holy Spirit separated us unto God.
ആ വേർതിരിച്ച കാര്യത്തിന്റെ പേരാണ് അഭിഷേകം.
And the name of the counselor who separated us, his name is
ആ പരിശുദ്ധാത്മാവ് നമ്മെ ദൈവവചനവും ദൈവ
That Holy Spirit is teaching us regarding everything that is related to God.
1 Corinthians 2:10-12
In 1 Corinthians chapter 12 verses 10 to 12. So it is the Holy Spirit that is teaching us the deep things of God. Today the Spirit of the Lord it is working through the children of God, through the elders, through the evangelists,
പ്രത്യേകിച്ച് ഉപദേഷ്ടാക്കന്മാരിലൂടെ,
especially through the teachers of the word,
നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
He is continually teaching us.
മാത്രമല്ല ഓരോ ദിവസവും,
not only that, each day,
നമ്മൾ വ്യക്തിപരമായി ദൈവവചനം ധ്യാനിക്കുമ്പോൾ,
individually when we meditate the word of God,
ആ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്.
The Holy Spirit is teaching us.
അപ്പോൾ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവ് തന്നെയാണ് അഭിഷേകം.
So the Holy Spirit which we have received, that itself is the anointing.
ആ പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ടാണ് ദൈവവചനം നമ്മൾ അംഗീകരിക്കാൻ മനസ്സിലാക്കേണ്ടത്.
It is because we have that Holy Spirit that we acknowledge the word of God and we obey the word of God.
ഇനി അഭിഷേകം ഇല്ലാത്ത ആളിനെ കുറിച്ചോ?
So what about the people who do not have the anointing?
അഭിഷേകം ഇല്ലാത്ത ആൾ യാഗം കഴിക്കാൻ പാടില്ല.
The one who is not anointed should not offer sacrifice.
ശൗൽ രാജാവായിരുന്നു പഴയമത്തിൽ.
Saul was a king of the Old Testament.
ഉസ്സിയാവ് രാജാവായിരുന്നു.
Uzziah was also a
king. അവർക്ക് ആഗ്രഹം.
They had a desire.
പുരോഹിതന്റെ ജോലി ചെയ്യണം.
That they want to do the ministry of the priest.
എന്ത് സംഭവിച്ചു?
What happened?
ശൗലിന്റെ രാജസ്ഥാനം നഷ്ടമായി.
Saul lost his kingdom.
അഭിഷേകം ഇല്ലാത്ത ഉസ്സിയാവിന്റെ നെറ്റിയിൽ കുഷ്ഠം പൊങ്ങി.
And there was leprosy that broke forth on the forehead of
Uzziah. അഭിഷേകം ഇല്ലാത്തവർ യാഗം കഴിക്കാൻ പാടില്ല.
The unanointed should not offer sacrifice.
പുതിയ നിയമത്തിലെ 5 യാഗങ്ങളിൽ ഏറ്റവും പ്രധാനമായത് എന്താണ്?
What is the strange sacrifices in the New Testament?
ഏറ്റവും പ്രധാനമായ അഭിഷേകം സ്തോത്രയാഗമാണ്.
The most important anointing in the New Testament is the fruit of the lips.
എബ്രായർ 13:15 പറഞ്ഞത് അധരപരം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കാൻ.
We have to continually offer the praises which is the fruit of our lips.
എന്തുകൊണ്ട് നമ്മൾ സ്തോത്രയാഗം അർപ്പിക്കുന്നത്?
Why are we offering the praises unto God?
പുരോഹിതന്മാരായതുകൊണ്ടാ.
Because we are priests.
എങ്ങനെ പുരോഹിതന്മാരായി?
How did we become priests?
അഭിഷേകം കിട്ടിയതുകൊണ്ട്.
Because we are anointed.
അഭിഷേകം കിട്ടാത്തവരെ,
and those who are not anointed,
സ്തോത്രം പറയാൻ പാടില്ല.
Should not praise, offer praises.
മനസ്സിലായോ?
Is that clear?
അഭിഷേകം കിട്ടിയോണ്ട് നമ്മൾ സ്തോത്രം പറയുന്നത്.
We are praising the Lord because we have received anointing.
ഒരാൾ പറയാൻ ഞാൻ രക്ഷിക്കപ്പെട്ട ആളാണ്.
If one claims that he is saved,
പക്ഷേ എനിക്ക് അഭിഷേകം ഇല്ല.
But I do not have anointing.
അഭിഷേകം ഇല്ലെങ്കിൽ,
if you do not have anointing,
വേറെ പണിക്ക് പോകണം.
Then you have to go for other
work. സ്തോത്രം ചെയ്യാൻ പോലും പാടില്ല.
Don't come for worshiping and
ആരാധിക്കാൻ പാടില്ല.
You should not worship.
അഭിഷേകം കിട്ടിയതുകൊണ്ടാണ് നമ്മൾ സ്തോത്രം പറയുന്നത്.
We are praising and worshiping because we have the anointment.
ഇനി ഞാൻ ചോദിക്കട്ടെ?
Let me ask you a question.
എത്ര വ്യക്തമാണ് ഉപദേശം?
How clear is this truth from the word of God?
ശരിയാണോ?
Is it not right?
നമ്മുടെ ഒരു പരാജയം വന്നിരിക്കുന്നത്,
the failure that has befallen us,
നമുക്ക് ഇതിനെ ലളിതമായി പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഇല്ലെന്നുള്ളതാണ്.
We do not have it. We do not have the means to teach it very simply.
കാര്യങ്ങളെ കുഴച്ചു മറിച്ച് നമ്മുടെ ഇടയിൽ പഠിപ്പിക്കാറുണ്ട്.
We are mixing and confusing the whole thing.
ഇത് പല വർഷങ്ങളുടെ എന്റെ അന്വേഷണവും പ്രാർത്ഥനയും ധ്യാനവും കൊണ്ട് എനിക്ക് ബോധ്യമായ കാര്യങ്ങളാണ് ഞാൻ
ഇവിടെ. Now these are the truths that have been revealed to me by my long years of searching, seeking and meditating.
നമ്മൾ കൊച്ചു കുട്ടികൾക്ക് പോലും ലളിതമായി പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകും.
And even our small children, simply if you tell them, they'll be able to understand.
നമ്മൾ ഇതേക്കുറിച്ച് കൂടുതൽ ചിന്തിക്കണം.
Let us think more and more about
ധ്യാനിക്കണം.
Let us meditate more.
പഠിക്കണം.
And let us study.
ദുരുപദേശങ്ങൾക്കെതിരെ നിൽക്കണം.
Let us stand against the false doctrines.
നാം അഭിഷിക്തരാണെന്നുള്ള ആ ഉത്തമമായ ബോധ്യം നമുക്കുണ്ട്.
Let us have that confidence that we are anointed.
കർത്താവ് നമ്മെ സഹായിക്കട്ടെ.
May God help us.